ഭഗവാനായ ദൈവനെ വിടാം.
പരിശുദ്ധൻ 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 വേദങ്ങളിലാണ് ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നും പരിപാലിക്കുന്ന വാഴ്ത്തപ്പെട്ടവനാവുന്നു. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, വീണ്ടും വിശ്രമിക്കപ്പെട്ടവനെ നിങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി വിശ്രമിക്കപ്പെട്ടവനെ നിങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കാരണം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ കൃപയുണ്ടായി നിങ്ങളോട് കാരണം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ നമസ്കാര ശുശ്രൂഷൻ ജയിക്കുന്നത് ഞങ്ങളോട് കാരണം ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സ്വാവേ നിനക്ക് സ്തുതി, സ്വാഭികളോട് രാജാവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ
പിതാവേ നാം പരിശുദ്ധമാക്കണമേ. എന്നൊരു രാജ്യം വരണമേ. ഗുരുവിഷ്ണുഗർഭത്തിലെ പോലെ സ്വാമിയാവണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. കടക്കാരോട് ചെന്നതുപോലെ കിടക്കണം. പാറമുണ ഞങ്ങൾ ദോഷിപ്പിക്കണമേ. ജീവിതത്തിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെ ആ ദുഷ്മംസവും ഞങ്ങളെ രക്ഷിച്ചോളണമേ. ഗുണനാൾ രാജ്യശക്തി മഹത്വം എന്നേക്ക് നിനക്ക് ഉള്ളതാവുന്നു. പറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ ഭർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ വയറ്റിൽ ഫലമായി നമ്മുടെ ഭർത്താവായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. സുഭവനെ അറിയാമേ നമ്മുടെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തിലും ദൈവനോട് അപേക്ഷിച്ചോളണമേ. ആമീൻ. മോഹനേശ്വരിക്കുക നിന്റെ കരുണയുടെ വാതിൽ മുഖം കടയിലെ നീ അടയ്ക്കരുത്. കർത്താവ് ഞങ്ങൾ പാപികളാവുന്നു നിങ്ങളേറ്റ് പറയുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവ് ഇതിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണമായപ്പെടുവാനായി തന്നിട്ട് സ്നേഹത്തിന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ പക്കലേക്ക് കൊണ്ടുവന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആമീൻ. ദൈവമായ കർത്താവേ, അനുഗ്രഹീതമായ സന്ധ്യയിൽ ഞങ്ങളെ സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നു. തമ്പുരാനെ അങ്ങയുടെ പുനരുത്ഥാനത്തിന്റെ പെരുന്നാൾ വളരെ അനുഗ്രഹീതമായി ആഘോഷിച്ചതിനു ശേഷം ആ സ്ഥാനത്തിന്റെ ആത്മീയ നിറവിൽ വിശ്വാസത്തോടെ ജീവിക്കാൻ തപ്പാണ് ഞങ്ങളെ സഹായിക്കുന്നത്. അവിടുന്ന് ഈ ഭൂമിയിൽ വീണ്ടും ജീവിതത്തിലെത്തുന്നതുപോലെ ഞങ്ങളുടെ ഹൃദയങ്ങളിലും അനുനിമിഷം എല്ലാ പാപബന്ധനങ്ങളിൽ നിന്നും ജീവിതത്തിൽ നിൽക്കുവാനും ഞങ്ങളെ ഉയർപ്പെടുന്നേൽപ്പിക്കുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമെന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ മുമ്പാകെ അർപ്പിക്കേണ്ട എല്ലാ കൂട്ടായ പ്രവർത്തനങ്ങളെയും സംബരാനെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഈ പ്രസ്ഥാനത്തിൽ രൂപ സമർപ്പിക്കുന്നു. സംബരാനങ്ങയുടെ സാന്നിധ്യവും നേതൃത്വവും ഈ പ്രസ്ഥാനത്തോട് കൂടി ഉണ്ടായിരിക്കണമേ. ഇതിനെ സംബന്ധിച്ച് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ രൂപ സമർപ്പിക്കുന്നു. സംബരാനെ ഇത് ഭംഗിയെ നടപ്പാനും ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹത്തിന്റെയും അതിനപ്പുറമായ ദൈവിക ഭക്തിയുടെ ഔന്നത്യത്തിലേക്ക് പ്രവേശിക്കത്തക്കവണ്ണം ഉള്ള ഒരു നല്ല വാതിലായി തീരുവാണ്ടക്കവണ്ണം ഈ കൂട്ടായ പ്രസ്ഥാനത്തെ വാഴ്ത്തി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇദ്ദേഹത്തിന് കാർത്തികൾ കണ്ടക്കോട് ഒരുങ്ങിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അവർക്ക് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾക്കൊക്കെയും തിരുവനന്തപുരത്തിന്റെ പൊരുൾ കൂടുതലായി തിരിച്ചറിയത്തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ സുതാര്യമാക്കി ശുദ്ധീകരിക്കണമേ. അന്തെട്ടികളെയും കുറ്റങ്ങളെ ക്ഷമിക്കണമേ. അന്നുകൊണ്ട് വൈശ്വര്യങ്ങൾ മറക്കണമേ. പിന്നെ എന്റെ പിതാവിനെ കുറിച്ച് സാധാരണ എന്ന് വന്നാൽ ശ്രമിച്ചു വളർത്തുവാനായിട്ട് തന്നെ ആമി. ശ്രീ ഏകദൈവത്തിന്റെ വലിയ നാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ആദ്യം തന്നെ എല്ലാ പ്രിയ സഹോദരിമാർക്കും അമ്മമാർക്കും എന്റെ ഈസ്റ്ററിന്റെ ആശംസകൾ ഈ സമയത്ത് അറിയിക്കുകയാണ്. പള്ളികളിലൊക്കെയും എല്ലാവരും ശുശ്രൂഷയിലെ സംബന്ധിക്കുകയും അതിൽ കൂടി ഒരു ആയുസിന്റെ ഒരു വർഷം കൂടെ നമ്മുടെ തമ്പുരാന്റെ ഈ ശ്രേഷ്ഠമായ പെരുന്നാളുകളോടെ ചേർന്ന് അതിൽ പങ്കാളികളാകുവാൻ തക്കവണ്ണം നമുക്കിടയാക്കിയതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും നമുക്ക് ആരാധിക്കുകയും ചെയ്യാം. പ്രത്യേകിച്ച് നമ്മുടെ ഈ ടെലിഫോണിക് ക്ലാസ്സുകളൊക്കെയും നടക്കുവാൻ തക്കവണ്ണം നമുക്ക് കൃപ വരുന്ന ദൈവത്തെ നമുക്ക് ശ്രദ്ധിക്കുകയും വന്ദിക്കുകയും ചെയ്യാം. എല്ലാ പ്രിയ സ്നേഹിതരെയും വളരെ സ്നേഹാദരവോടുകൂടി ഞാൻ ഈ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും ഈ ക്ലാസ്സിലേക്ക് കയറുന്നത്. എങ്കിൽ തന്നെയും ഇതുവരെ പഠിച്ചതൊന്നും മറന്നുപോയില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ക്ലാസ് എടുക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇതൊന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചു നിർത്തിയത് പ്രവാചക പുസ്തകം 27 അധ്യായം വരെ നമ്മൾ പഠിച്ചു പൂർണ്ണമാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും ഇതിന്റെ ലാസ്റ്റ് ഭാഗമാണ്. 3-4 അധ്യായം മാത്രമേ ഉള്ളൂ. 28, 29, 30, 31 4 അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തീരാനുള്ളതേ ഉള്ളൂ. അധികം നമുക്ക് ആഴമായിട്ട് ചിന്തിക്കത്തക്കോളൊന്നും ഇല്ലെങ്കിലും നിങ്ങളുടെ പ്രധാനപ്പെട്ട സംഗതികൾ ഈ ഭാഗത്ത് ഉണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചകളായിട്ട് നമ്മൾ പ്രധാനമായിട്ട് വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ദാവീദ് രാജാവ് ദാവീദിന്റെ ഇസ്രായേലിന്റെ ഒരു സേനാധിപനായിരുന്ന ദാവീദിന്റെ അസാധാരണമായ കഴിവും പാഠവും അതിനപ്പുറമായ ദൈവാശ്രയ ബോധത്തോടുകൂടിയുള്ള പ്രവർത്തനവും കണ്ട ശൗല് എങ്ങനെയെങ്കിലും ദാവീദിനെ അസൂയ മുഖത്ത് ഇല്ലാതാക്കുവാൻ തക്കവണ്ണം ഇങ്ങനെ ശ്രമിച്ചുകൊണ്ട് ഓടി നടക്കുകയാണ്. പല സ്ഥലങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ദാവീദിനെ കൊല്ലാൻ തക്കവണ്ണം ശൗല് ഓടിയെടുക്കുന്നു. പക്ഷെ അവിടെയൊക്കെ തിരിച്ച് ശൗലിനെ കൊല്ലുവാൻ തക്കവണ്ണമുള്ള സാധ്യത ദൈവം ഈ ദാവീദിന്റെ മുമ്പിൽ ഒരുക്കി കൊടുക്കുമെങ്കിലും ദൈവത്തിന്റെ അഭിഷിക്തനായതുകൊണ്ടും അഭിഷേകം തന്നിലുള്ളത് കൊണ്ടും ദാവീദ് ശൗൽ രാജാവിനെ കൊല്ലുവാൻ തക്കവണ്ണം മടി കാണിക്കുകയും അവിടെയൊക്കെയും രമ്യതയുടെയും സ്നേഹത്തിന്റെയും താഴ്മയുടെയും ഒരു ശ്രേഷ്ഠമായ ആഴങ്ങളിലേക്ക് ഈ ശൗലിനെ വീണ്ടും വീണ്ടും സ്നേഹത്തോടെ വിളിച്ചെടുപ്പിക്കാൻ തക്കവണ്ണം ദാവീദ് ഉപദേശിക്കുന്നുണ്ട്. പക്ഷെ ആ ഉപദേശം കേട്ട് ഇല്ല പാറയിൽ വീഴുന്ന വചനം പോലെ അല്പം ഒന്ന് കേട്ട് അല്ലെങ്കിൽ മുള്ളിന്റെ പുറത്ത് വീഴുന്ന വചനം പോലെ അല്പം ഒന്ന് കേട്ട് അനുദിക്കുകയും എന്നാൽ പിന്നീട് വീണ്ടും കൂറുകളിലേക്ക് അതിന് സ്ഥിരതയില്ലാത്ത അനുതാപം മൂലം കൂറുകയിലേക്ക് വീണ്ടും പ്രവേശിക്കുന്ന ശൗലിന്റെ ഒരു ദയനീയമായ വീക്ഷണത്തെയാണ് നമ്മൾ ഇങ്ങനെ കാണുക. 28-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഈ ദാവീദ് ഇസ്രായേലിലെ പല സ്ഥലങ്ങളിലും ഒളിച്ചുകൂടി രക്ഷപ്പെടാൻ കാരണം ആഗ്രഹിച്ച് പോകുമ്പോഴൊക്കെയും എങ്ങനെയെങ്കിലുമൊക്കെ ആരെങ്കിലും കൂടെ ഒക്കെ ഈ ശൗല് ദാവീദ് ഇങ്ങടത്തുണ്ടെന്ന് അറിയുകയും അവിടെയൊക്കെ ശൗല് ദാവീദിനെ അന്വേഷിച്ചു വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗത്യന്തരമില്ലാതെ ഈ രാജ്യം വിടുവാൻ തക്കവണ്ണം ദാവീദ് താല്പര്യപ്പെടുകയും ദാവീദും തന്റെ കൂടെയുള്ള ആളുകളുമായിട്ട് ഈ ഇസ്രായേല് പരിപൂർണമായിട്ട് വിട്ടുകൊണ്ട് ഫിലിസ്ത്യ ദേശത്തേക്ക് ഫിലിസ്ത്യ ദേശം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ശത്രുദേശമാണ് ഫിലിസ്ത്യ ദേശത്തേക്ക് പോയി രക്ഷയ്ക്കായിട്ട് ഓടുകയും അവിടെ ആഖീശ് എന്ന് പറയുന്ന രാജാവുമായിട്ട് പരസ്പരം ഒരു ധാരണയിലായി അദ്ദേഹത്തിന്റെ കൂടെ അല്ലെങ്കിൽ അദ്ദേഹം കൽപ്പിച്ചാക്കുന്ന സ്ഥലത്ത് താമസിക്കത്തക്കവണ്ണം അപേക്ഷിക്കുന്നു. അങ്ങനെ ആഖീശ് സന്തോഷത്തോടുകൂടി ദാവീദിനെ തന്റെ നഭയെ പ്രാപിച്ചു വന്ന ദാവീദിനെ താമസിക്കാനുള്ളക്കവണ്ണം ഒരു സ്ഥലവും അവിടെ ചില ക്രമീകരണങ്ങളൊക്കെ ചെയ്ത് അയക്കുകയാണ് നമ്മൾ കാണുന്നത്. 28-ാം അധ്യായം നമ്മൾ കാണുമ്പോഴും ആഖീശിന് ദാവീദിലുള്ള ഒരു വിശ്വാസം വാസ്തവത്തില് ഒരു ശത്രു സൈന്യമായിട്ട് കാണുന്നെങ്കിൽ പോലും ദാവീദ് എന്ന് പറയുന്ന വ്യക്തിയിലെ നന്മയെ കണ്ടുകൊണ്ട് ആഖീശ് ദാവീദിനെ സ്നേഹിക്കുകയും അവിടെ താമസിക്കുകയും ചെയ്യാനുള്ള ക്രമീകരണം ചെയ്യുന്നതായിട്ടാണ്. പിന്നെ ശൗലിന്റെ ആവശ്യ പ്രകാരം വെളിച്ചപ്പാടത്തി ശമുവേലിനെ വിളിച്ചുകൊണ്ടുവരുവാൻ തക്കവണ്ണം അടുത്തു വരുന്ന ഭാഗമാണ് ഈ 28-ാം അധ്യായത്തിൽ രണ്ടാമതായിട്ട് ചിന്തിക്കാനുള്ളത്. പിന്നെ 3-ാമതായിട്ട് ശൗലിന് ഉണ്ടാകുന്ന നാശത്തെ പറ്റി ശമുവേല് ദൃഷ്ടാന്തപ്പെടുത്തുമ്പോൾ അത് കേട്ട് സഹിക്ക വയ്യാതെ ശൗല് ബോധം കെട്ട് വീഴുന്ന ഭാഗമാണ്. പിന്നീട് ശൗല് തന്റെ സ്ഥലത്തേക്ക് തിരികെ പോകുന്ന സംഭവം, ഇങ്ങനെ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ 28-ാം അധ്യായത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് കാണുന്നത്. നമുക്ക് അതിന്ന് വിശദമായി ചിന്തിക്കാം. 28-ാം അധ്യായത്തിൽ ആ കാലത്ത് ഫിലിസ്ത്യർ ഇസ്രായേലിനോട് പടവെട്ടേണ്ടതിന് തങ്ങളുടെ സേനകളെ ഒന്നിച്ചു കൂട്ടി. അപ്പോൾ ആഖീശ് ദാവീദിനോട് നീയും നിന്റെ ആളുകളും എന്നോടുകൂടെ യുദ്ധത്തിന് പോരണം എന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞു. എന്നാൽ ദാവീദ് ആഖീശിനോട് അടി എന്ത് ചെയ്യും എന്ന് നീ കണ്ടറിയും എന്ന് പറഞ്ഞു. ആഖീശ് ദാവീദിനോട് അതുകൊണ്ട് ഞാൻ നിന്നെ എപ്പോഴും എന്റെ മേക്കാവലാക്കും എന്ന് പറഞ്ഞു. വാസ്തവത്തില് ഈ ഫിലിസ്ത്യര് ഇസ്രായേലിനോട് പടവെട്ടേണ്ടുവാന്നൊക്കെ വേണം പുറപ്പെടുകയാണ്. ഫിലിസ്ത്യ ദേശത്തെ ഒരു ചെറിയ ഒരു കൂട്ടായ്മയുടെ അല്ലെങ്കിൽ ഒരു നേതൃത്വ ഒരു രാജാവാണ് ആഖീശ് എന്ന് പറയുന്നത്. ഓരോ ഗോത്രങ്ങളുടെ തലവൻ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഒരു പ്രദേശത്തെ രാജാവാണ് ആഖീശ്. അപ്പം യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ഈ ആഖീശിന്റെ കൂടാണ് ദാവീദ് താമസിക്കുന്നത്. ആഖീശ് അവിടെ ദാവീദിന്റെ സഹായം അഭ്യർത്ഥിക്കുക. കാരണം ആഖീശിനറിയാം ദാവീദ് സത്യദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യനായതുകൊണ്ടും അസാമാന്യമായ കഴിവും നേതൃത്വവും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ് ദാവീദ് എന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ആഖീശ് ദാവീദിനോട് തന്റെ സഹായം അഭ്യർത്ഥിക്കുന്നത്. അവിടെ വളരെ നന്ദിയുള്ളൊരു വ്യക്തിയായിട്ടാണ് ദാവീദ് പെരുമാറുന്നത്. വാസ്തവത്തില് ഇസ്രായേലിനെതിരെയാണ് ഫിലിസ്ത്യർ യുദ്ധത്തിന് പോകുന്നത്. എന്നിട്ടും ദാവീദിന് പിന്നെ പിന്മാറാവുന്നതാണ്. പക്ഷെ അവിടെ നമുക്ക് ചിന്തിക്കുമ്പോൾ നമ്മുടെ ചിന്തയ്ക്ക് അപ്രമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. കാരണം തന്റെ സ്വന്തം സ്ഥലമായ ഇസ്രായേലിനെതിരായിട്ട് ദാവീദ് അതിനെതിരെ പുറപ്പെടുന്ന രാജാവിന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ തക്കവണ്ണം തന്നെ തീരുമാനിക്കുന്നത് കാണുമ്പോൾ ഈ ദാവീദ് എന്നുള്ള വ്യക്തിയിൽ നമുക്കൊരു സംശയമൊക്കെ തോന്നിയില്ല. പക്ഷെ ഇവിടെ ദാവീദിന്റെ ഒരു വീക്ഷണം എന്ന് പറയുന്നത് തന്നെ ആര് കരുതുകയും ചുമതലപ്പെടുത്തുകയും ചെയ്യുന്ന അവിടെ ഒരു വിശ്വാസവഞ്ചന കാണിക്കാതെ അവരുടെ ആവശ്യപ്രകാരം അവരെ അല്ലെങ്കിൽ തന്റെ ആര് അഭ്യർത്ഥനയും കൊണ്ട് വരുന്നു അവരെ സഹായിക്കുവാൻ തക്കവണ്ണം ഒരു താല്പര്യം കാണിക്കുന്നതാണ് ദാവീദ് നമ്മൾ കാണുന്നത്. മാത്രമല്ല തന്നെ സഹായിച്ച ആളുകളെ ഒരു ആവശ്യഘട്ടം വരുമ്പോൾ പുറകാലുകൊണ്ട് തള്ളിക്കളയാതെ അവരെ സഹായിച്ചു കണ്ടക്കോളണം മുന്നോട്ട് വരുന്നത് ദാവീദിന്റെ ഒരുത്തോളാം. ആഹ് ദാവീദിനോട് നീ നിന്റെ ആളുകളും എന്നെ സഹായിക്കാനായിട്ട് വരണം എന്ന് പറയുമ്പോൾ ഒരു വടിയും കൂടാതെ ദാവീദ് പറയുന്നുണ്ട് നീ ഇന്ന് കണ്ടോണം ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്, എന്നിട്ട് നിന്റെ കൂടെ നിന്നുകൊണ്ട് നീ പറയുന്ന പോലെ ചെയ്തു തരാം എന്നുള്ള ഒരു ഉറപ്പാണ് ദാവീദ് അവിടെ കൊടുക്കുന്നത്. ആഹീദിന് സന്തോഷമായി. അങ്ങനെ ദാവീദ് യുദ്ധത്തിന് പോകാൻ തക്കവണ്ണം ആഹീദിനോട് കൂടെ ഇങ്ങനെ പുറപ്പെടുകയാണ്. ഇതിനിടയ്ക്ക് നമ്മൾ വായിക്കുന്നത് സമുവേൽ പ്രവാചകൻ മരിച്ച കാര്യമൊക്കെ രാമയിലെ സമുവേൽ പ്രവാചകൻ അടക്കം ചെയ്തു. സമുവേലിന്റെ കൂടെയുള്ള ആളുകൾ മരിച്ചുപോയ സമുവേലിനെ ഓർത്ത് തന്റെ കൃത്യന്മാരും എല്ലാവരും വളരെ കുറെ നാളുകളിലേക്ക് വിലപിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് നമ്മളത് വാങ്ങിപ്പോയവരെ ഓർത്ത് വിലപിച്ച് പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്നുള്ളതിന്റെ ഒക്കെ ഒരു സൂചനയായിട്ട് നമുക്ക് ഇവിടെയും കാണാനായിട്ട് കഴിയും. വളരെ നാളുകൾ 10-40 ദിവസങ്ങളോളം ഈ സമുവേൽ പ്രവാചകനെ ഓർത്ത് ഇസ്രായേൽ ജനങ്ങൾ ഉപവാസം കൂടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പം ആ സമയത്ത് ശൗല് ചെയ്തൊരു നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് വെളിച്ചപ്പാളപ്പിക്കാരെ മന്ത്രവാദികളെയൊക്കെ ദേശത്ത് നീക്കി കളഞ്ഞായിരുന്നു. അത് വാസ്തവത്തിൽ ദൈവത്തിന് വേണ്ടി ചെയ്ത നല്ലൊരു പ്രവൃത്തിയായിട്ടാണ് ശൗലിൽ നിന്ന്. ശൗല് പല ദുഷ്ടതകൾ കാണിക്കുന്നുണ്ടെങ്കിൽ ചില ഇങ്ങനെയുള്ള ചില നന്മകളൊക്കെ ഉണ്ട്. നമ്മൾ സത്യ ദൈവത്തിൽ പലപ്പോഴും വിശ്വാസം ഈ ശൗലിനുണ്ടെന്നുള്ളത് നമുക്കറിയാം. ഈ ദാവീദിനോടുള്ള അസൂയയാണ് അല്ലെങ്കിൽ തന്റെ രാജ്യത്വത്തിന്റെ ചില അഹങ്കാരങ്ങളാണ് ഈ ശൗലിനെ ദോഷങ്ങളിലേക്ക് നയിച്ചെങ്കിലും ഈ ശൗലിന് ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിന്റെ കൃതകളൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ ശൗലിന്റെ ഒരു വീക്ഷണത്തിൽ ചിന്തിക്കേണ്ട സംഗതിയാണ്. ഈ ശൗലിന് മാത്രം ദൈവത്തിന് വിശ്വാസമുണ്ട്. ദൈവവിശ്വാസം ഒരു ഇല്ലാത്ത ഒരാളല്ല ശൗൽ എന്ന് പറയുന്നത്. പക്ഷെ ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിലും തന്റെ ജീവിതത്തിലെ ചിഹ്നങ്ങളെ കഴുകി കളയാൻ തക്കവണ്ണം ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനാണ് ശൗൽ. അതാണ് ശൗലിന്റെ അധമതനം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ വ്യക്തി ജീവിതത്തെ കണക്ട് ചെയ്ത് ചിന്തിക്കാവുന്നതാണ്. നമ്മളൊക്കെ ദൈവത്തിൽ വിശ്വാസമുള്ളവരാണെന്ന് ചോദിച്ചാൽ വിശ്വാസമുണ്ട് അല്ലേ? കാരണം വിശ്വാസമുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ പള്ളിയിൽ പോകുന്നതും പള്ളി പണിയായിട്ട് പണം കൊടുക്കുന്നതും അല്ലെങ്കിൽ പള്ളി ആരാധനാലയങ്ങളൊക്കെ നന്നായിട്ട് പോകാൻ തക്കവണ്ണം മാസം കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ശുശ്രൂഷ കൊടുക്കുക ഒക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും ദൈവത്തിലുള്ള വിശ്വാസമോ അല്ലെങ്കിൽ ദൈവം കരുതും എന്നുള്ള ബോധമോ ഒക്കെ തന്നെ സംശയമൊന്നുമില്ല. പക്ഷെ പലപ്പോഴും നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ടും നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടാതെ ചിലപ്പം ദോഷങ്ങളും ശിക്ഷകളും കിട്ടുന്നത് കാണാവനറിയാമോ? നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ചില ചിന്തകളുണ്ട്. ഈ ചിന്തകളെ പറ്റി നമ്മൾ വളരെ ഗണ്യമാക്കാറില്ല എന്നുള്ളത് നമ്മുടെ ഒരു ആത്മീയ ജീവിതത്തിന് വലിയൊരു പരാജയമാണ്. അത് നമ്മൾ വളരെ കാര്യമായിട്ട് ചിന്തിക്കേണ്ട സംഗതി തന്നെയാണ്. നമ്മുടെ പള്ളികളിലൊക്കെ ഈ വലിയ കാര്യമായിട്ട് ഇടുകയും എന്നാൽ ചില വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ടപ്പോഴത്തേക്ക് നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളെ അവിടെ രൂപപ്പെടുത്തിയെടുക്കാനും അവിടെ പല തിരിമറികൾ ഉണ്ടാക്കാനും പള്ളികളിൽ കലഹം ഉണ്ടാക്കാനും പള്ളി മുറിച്ച് രണ്ടാക്കാനും ഒക്കെ പറയുമ്പോൾ ഭയങ്കര വിശ്വാസമാണ്. ഒരുപാട് പണം മുടക്കി പള്ളികളൊക്കെ മാറ്റി മാറ്റി പണിയാനും കൊടുക്കുകയൊക്കെ ചെയ്യും. ഇതൊക്കെ ചെയ്യാ. പക്ഷേ ഈ മനസ്സിൽ ഈ തിന്മകൾ വെച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്ന നല്ല കാര്യമുണ്ട്. ഇത് ശൗലിന്റെ അതേ അനുഭവമാണ് അവിടെ പറയുന്നത്. അസൂയയും പകയും കൊലപാതകവും ഒക്കെ മനസ്സിന്റെ ഉള്ളിലുണ്ട്. ദാനം ദൈവത്തിൽ വിശ്വാസമുണ്ട്, പണം കൊടുക്കുകയും ചെയ്യും. ഇത് രണ്ടും ഒരിക്കലും ഒരിക്കലും യോജിച്ചു പോകുകയല്ല. കർത്താവ് തന്നെ പറയാനുണ്ടല്ലോ, ദൈവത്തിന്റെ വലിയ താഴ്മയുള്ള ആത്മാവാകുന്നു ദൈവം നുറുങ്ങിയ ഹൃദയത്തെ നിരസിക്കത്തില്ല. അത് ദാവീദിന്റെ 54 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ഏറ്റവും വലിയ കാഴ്ച എന്ന് പറയുന്നത് മനസ്സിന്റെ നന്മയാണ്. അത് മറന്നുകൊണ്ടുള്ള ഒരു പണം മറ്റ് യാതൊരു മീഡിയ പല മാധ്യമങ്ങളും അതിന് സമാനമാകുന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എത്ര വിധത്തിൽ വിശ്വാസം ഉണ്ടെങ്കിലും എത്ര പണം കൊടുക്കുന്നു പറഞ്ഞാലും ഈ മനസ്സിൽ നന്മയില്ലാതെ പോകും. അതുകൊണ്ട് പൗലോസ് ശ്ലീഹായുടെ സ്നേഹത്തിന്റെ പാഠത്തെ പറ്റിയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതിന്റെ വലിയ ചിന്താ ഭീഷണമാവാം. ഈ സ്നേഹമില്ലാതെ നന്മ ഹൃദയത്തിൽ ഇല്ലാതെ നമ്മൾ എന്തൊക്കെ ചെയ്താലും അതുകൊണ്ട് അതൊന്നും ഒരു പ്രയോജനരഹിതമാണെന്നുള്ള ഒരു ആശയം കൂടെ നമ്മൾ ഈ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക. ഈ ശൗലിന്റെ ജീവിതത്തിലുള്ള പാഠം, ശൗലിന്റെ ദൈവത്തോട് ഭയമുണ്ട്, ഈ ദൈവത്തോടുള്ള ബന്ധം ശൗല് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ശൗലിന് അറിയാം അവന്റെ നിലനിൽപ്പുണ്ടാകണമെങ്കിൽ എവിടെയെങ്കിലും വിജയമുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കാരണകൊണ്ടും ദൈവ സാന്നിധ്യം കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ രക്തമുണ്ട് ഈ ശൗലിന്. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഹൃദയത്തിന്റെ ഉള്ളിൽ അസൂയയോ തിന്മയോ ഒന്ന് കഴുകി കളയാൻ തക്കോളം ഈ ശൗൽ ഗണ്യമാക്കുന്നുള്ളതാണ്. അല്ലെങ്കിൽ തന്റെ രാജാവ് എന്നുള്ള കുങ്കും തന്റെ അധികാരത്തിൽ നിന്ന് ലഭിച്ച അഹങ്കാരം ഒന്നും ഈ മാറ്റിക്കളയാൻ തക്കവണ്ണം ശൗലിനെ താല്പര്യം കാണിക്കുന്നുള്ളതാണ് ശൗലിന്റെ മൊത്തത്തിലുള്ള പരാജയത്തിന് കാരണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഓട്ടെ, അപ്പൊ ശൗല് ചെയ്തൊരു നല്ല പ്രവൃത്തി അവിടെയുള്ള വെളിച്ചപ്പാടത്തെയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള എല്ലാ ഇത് ശൗലോടെ മാറ്റിക്കളഞ്ഞു. അല്ലെ, അന്യദൈവത്തെ ആഗ്രഹിക്കുന്ന ഇതൊക്കെ ശൗല് നീക്കി എന്നുള്ളത് ശരിയാണ്. ഈ സത്യദൈവത്തെ മാത്രം ആരാധിക്കത്തക്കോണുള്ള ക്രമീകരണം ഒക്കെ ശൗലോട് ഉണ്ടാക്കി. പക്ഷെ വ്യക്തിപരമായി ശൗലിന്റെ ജീവിതത്തിലെ പരാജയങ്ങളാണ് പലപ്പോഴും ശൗലിനെ ഇല്ലാതാക്കുവാൻ തക്കവണ്ണം അവിടെ സാധ്യമാകുന്നു. അപ്പം ശൗല വെളിച്ചപ്പാടത്തിവാരെ മന്ത്രവാദികൾ ദേശത്ത് നീക്കി കളഞ്ഞു. എന്നാൽ ഫിലിസ്തീൻ ഒന്നിച്ചുകൂടി ശൂനേവിൽ പാളയം ഇറങ്ങി. ശൂനേ എന്ന് പറയുന്നത് ഇസ്രായേലിലുള്ള ഒരു സ്ഥലമാണ്. ശൗലും എല്ലാ ഇസ്രായേലിനെയും ഒന്നിച്ചു കൂട്ടി ബിൽബോവയിൽ പാളയം ഇറങ്ങി. ഫെലിസ്തര് വലിയൊരു യുദ്ധം പറയാനൊക്കെ പോവാ. അപ്പം ഫെലിസ്തർ ഒന്നിച്ച് ഇസ്രായേൽ ജനങ്ങളുടെ സൂനയം നടന്ന പട്ടണത്തിലേക്ക് പാളയം ഇറങ്ങി. അതുപോലെ തന്നെ ഇതറിഞ്ഞുകൊണ്ട് തന്നെ അതിനോട് ചേർന്ന് തന്നെ ഷൗലും പാളയം ഇറങ്ങി, പാളയത്തിൽ ആളുകളെ കൊണ്ടിറങ്ങി. പക്ഷെ ഷൗല് ഫെലിസ്തരുടെ സൈന്യത്തെ കണ്ട് ഭയപ്പെട്ടു, അവന്റെ ഹൃദയം ഏറ്റവും കുറച്ചു. ഷൗല് നോക്കുമ്പോൾ ഫെലിസ്തരുടെ വലിയൊരു ഗണമാണ് തന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഇത് കണ്ട് ഷൗല് ഭയന്നു. ഈ ഷൗല് ഭയക്കാൻ കാരണമാണ് എന്നതറിയാവോ? ഷൗലിന്റെ കൂടെ ആരില്ല, ദൈവമില്ല. ഷൗലിന്റെ അദ്ദേഹം വലിയ രാജാവാണ്, വലിയ കഴിവുള്ളവനാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതം ഭയക്കുകയാണ്. ഭയക്കാനുള്ള കാരണം ദൈവമില്ലാതെ ഏത് മനുഷ്യൻ അവൻ എത്ര വലിയ യോദ്ധാവാണെങ്കിൽ, അസാധാരണ കഴിവുള്ളതാണെങ്കിൽ ആ വ്യക്തിയാണെങ്കിലും ദൈവത്തിന്റെ സാന്നിധ്യമില്ലേ അയാളുടെ ജീവിതത്തിൽ പിന്നെ ഭയം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. എന്നാൽ വളരെ കുറച്ച് ആളുകളെ ഉള്ളെങ്കിൽ തന്നെയും ശത്രു എത്ര ശക്തവാനാണെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അവനൊരിക്കലും ഭയം. അതുകൊണ്ടാണ് ചെറിയ ആളുകളെ കൊണ്ടാണ് ദാവീദ് രാജാവ് യുദ്ധത്തിൽ പോയി പലയിടത്തും വിജയിക്കുന്നത്. ഷൗലിന്റെ കൂടെ എന്നെ ചിട്ടപ്പെടുത്തുവാൻ തക്കവണ്ണം ആളുണ്ടെങ്കിൽ പോലും പലയിടത്തും ഷൗലിൻ അനുഭവിക്കേണ്ടി വന്നത് പരാജയങ്ങളാണ്. എന്നാൽ ദൈവം കൂടെ ഉള്ള സമയത്ത് ഉണ്ടായ യുദ്ധങ്ങളിലൊക്കെ വിജയം കൈവരിക്കുകയും ചെയ്തു. അപ്പൊ ഷൗല് നോക്കുമ്പോൾ അവിടെ ഭയങ്കര ആളുകളെ കണ്ടുകൊണ്ട്, അത് പെരിച്ച ജനത്തെ കണ്ടുകൊണ്ട് ഷൗല് ഏറ്റവും ഷൗലിന്റെ ഹൃദയം ഏറ്റവും ഉറച്ചു എന്ന് പറഞ്ഞു. ഷൗല് യഹോവയോട് ചോദിച്ചാറ്, യഹോ അവനോട് സ്വപ്നം കൊണ്ടോ ഊറിയും കൊണ്ടോ പ്രവാചകന്മാരെ കൊണ്ടോ ഉത്തരം അറിയില്ല. ഷൗല് പ്രാർത്ഥിച്ചു ദൈവസന്നിധിയില്. ഷൗല് ഒന്നാമതായിട്ട് പ്രാർത്ഥിച്ചു, എന്നിട്ട് പ്രവാചകന്മാരെ കൊണ്ട് പ്രാർത്ഥിച്ചു, പിന്നെ പഴയത്തിൽ കാണുന്ന ഡോറിയും തുമ്പും വെളിപാട് കൃത്യവും അതുകൊണ്ടും അതും ഏറ്റിയ പ്രവാചക പുരോഹിതന്മാരെ കൊണ്ടൊക്കെ വെച്ച് പ്രാർത്ഥിപ്പിച്ചു. പക്ഷെ ദൈവം ഉത്തരമറിയില്ലെന്നാണ് പറഞ്ഞത് ഷൗലിന്റെ പ്രാർത്ഥനയ്ക്ക്. എന്തുകൊണ്ടാണ് ഷൗലിന്റെ പ്രാർത്ഥന ദൈവം നടത്താന്? ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ്. ഹൃദയത്തിൽ അസൂയയും പകയും വിദ്വേഷവും പിന്നെയും ഒക്കെ വെച്ച് പുലർത്തിയതുകൊണ്ട് അതിനേക്കാൾ ഉപരിയായിട്ട് അർഹിക്കാത്ത പ്രവൃത്തി നമ്മൾ നേരത്തെ കണ്ടതാണ്. അതല്ലേ, ദേവാലയത്തിൽ പോയി ഒരു രാജാവിനെ ചെയ്യേണ്ട അതിവിശുദ്ധ സ്ഥലത്ത് പുരോഹിതം ചെയ്യേണ്ട കർമ്മം അഹങ്കാരത്തോടുകൂടി ഷൗല് ചെയ്തപ്പോൾ തന്നെ ദൈവം ഷൗലിനുള്ള ശിക്ഷ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, അമാലേക്കറിന്റെ മുഴുവൻ ആളുകളെ നിഗ്രഹിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് വിലപ്പെട്ടതും കൊള്ളാവുന്നതുമായ സംഗതികളെ മോഷ്ടിച്ചുകൊണ്ട് തന്റെ സ്വന്തം ഉപയോഗത്തിനായിട്ട് പിന്നെ താൻ കൊണ്ടെടുക്കുകയും ചെയ്തു. ഈ രണ്ട് പാപങ്ങൾ ശക്തമായിട്ട് ഷൗല്, പിന്നെ ഈ ദാവീദിനോടുള്ള പകയും ദുഷ്ടതയൊക്കെ, ഇതെല്ലാം കൂടെ ഷൗലില് നിലനിൽക്കുന്നത് കൊണ്ട് ഈ ദുഷ്ടത ദൈവകൽപ്പന വിരോധിച്ചു. ദുഷ്ടത ഹൃദയത്തിൽ അധികമായിട്ട് വരികപ്പോഴും ഷൗലിന്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല. ഷൗല് വളരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു, അവരുടെ എന്നും പ്രാർത്ഥന ദൈവം കേട്ടില്ലെന്നുള്ളതാണ്. നമ്മള് ഈ ദുഷ്ടത വെച്ചുകൊണ്ട് നമ്മൾ സ്വയം പ്രാർത്ഥിച്ചാൽ കേൾക്കത്തില്ല, പരമത്തിനെ മാതാവിന്റെ ഇടയ്ക്ക് മധ്യസ്ഥ പ്രാപിച്ചാലും കേൾക്കത്തില്ല. ഇരിക്കും അല്ലെങ്കിൽ ഞാൻ ചെന്ന് വിചാരിക്കും അമ്മത്തിന്റെ പരിമലയെ പോയി കണ്ണതിയിൽ പോയി പ്രാർത്ഥിക്കാനുണ്ട്, അല്ലെങ്കിൽ മാതാവിന്റെ അടുത്ത് പോയി നേർച്ച കാഴ്ച വളർത്തിക്കാൻ. ഇതൊക്കെ ശരിയാണ്, ഇതുകൊണ്ടൊക്കെ പ്രയോജനമുണ്ട്. പക്ഷെ ഇതൊക്കെ എത്രയാണെന്നറിയാമോ? ഈ പരമേശ്വരന്റെ അടുത്ത് പോയി അപേക്ഷിക്കുന്നതും മാതാവിന്റെ അടുത്ത് കൂടി പ്രാർത്ഥിക്കുന്നതും ഒക്കെ ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനും നമ്മുടെ വീക്ഷണത്തിനും മാത്രം വരാനായിട്ട്. കാരണം ഈ മാതാവിന്റെയും പരമേശ്വരന്റെയൊക്കെ സാന്നിധ്യം പലതിനനുസരിച്ചിരിക്കും. എന്റെ ആഗ്രഹം നടത്താൻ ഉറപ്പ് ചെയ്യുന്ന മാധ്യമങ്ങളായിട്ട് അവരെ കരുതുന്നത് അറ്റാ നമ്മുടെ സമയത്ത് പഠിപ്പിക്കുന്നില്ല. എന്തിനാ മാതാവിന്റെ പരമേശ്വരന്റെയൊക്കെ മധ്യസ്ഥ അഭ്യർത്ഥിക്കുന്നത്? എന്റെ സ്വഭാവത്തിന് മാറ്റം വരുത്താനായിട്ടാണ്. അവരുടെ മധ്യസ്ഥയിൽ പ്രാർത്ഥന ഉണ്ടെങ്കിൽ എന്റെ സ്വഭാവത്തിന് മാറ്റം വരുമ്പോഴാണ് കാരണം അനുഗ്രഹിക്കുന്നത് ഉറവിടം എന്ന് പറയുന്നത് ദൈവമാണ്. അപ്പം സ്വഭാവത്തിന് മാറ്റം വരുത്താനായിട്ടാണ് അത് ചെയ്യേണ്ടത്. അപ്പം ഇവിടെ ഷൗല് ഷൗലിന്റെ സ്വഭാവത്തിന് മാറ്റം വരുത്താതെ എത്ര വലിയ പ്രവാചകരോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, എത്ര വലിയ പിന്നെ ഊറിനും കുഞ്ഞിനും പോകും കേട്ട് പുരോഹിതന്മാരെ കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് യാതൊരു ഫലവുമില്ല. കാരണം ഏറ്റവും പറഞ്ഞ സ്വഭാവത്തിനൊരു വ്യതിയാനം വരുത്തണമായിരുന്നു, പക്ഷെ അവരുടെ ഷൗലിന് വന്നതില്ല. അപ്പൊ ഷൗല് പ്രാർത്ഥിച്ചിട്ട് ഷൗലിന്റെ പ്രാർത്ഥന കേട്ടില്ല. അപ്പോൾ ഷൗൽ തന്റെ ഭൃത്യന്മാരോട്, എനിക്കൊരു വെളിപ്പിച്ച പ്രാർത്ഥന അന്വേഷിപ്പിൻ, ഞാൻ അവളുടെ അടുക്കൽ ചെന്ന് ചോദിക്കുമെന്ന് പറഞ്ഞു. അതുതന്നെ ഷൗലിന് ഇത് പരാജയം കൂടാ. കാരണം വെളിച്ചപ്പാടത്തെ ഓടിച്ചു കളഞ്ഞവരാണ് ഷൗല്. ആ ദേശത്തു നിന്ന് തന്നെ ഇല്ലാതാക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമാണ് വെളിച്ചപ്പാടത്തെ മാറ്റം മന്ത്രവാദിയല്ല. പക്ഷെ ഷൗലൊരു ആഗ്രഹം ആവശ്യം വന്നപ്പോഴ് ദൈവം പ്രാർത്ഥന കേട്ടില്ലെന്ന് പറഞ്ഞ് ഈ മന്ത്രവാദിയുടെ അടുത്തേക്കോ അല്ലെങ്കിൽ വെളിച്ചപ്പാടത്തിന്റെ അടുത്തേക്കോ ഈ ഷൗല് അന്വേഷിച്ചു കൊടുത്തില്ലാണ് ചെയ്യുന്നത്. ഇതും ഷൗലിന്റെ ജീവിതത്തിലെ പരാജയങ്ങളിൽ നിന്നും മറ്റൊരു പരാജയത്തിലേക്കുള്ള പ്രവേശനമാണ്. കാരണം ദൈവ അനുഗ്രഹത്തിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു, സ്വഭാവത്തിന് യാതൊരു മാറ്റം വന്നില്ല. പിന്നെ പോയി എന്ത് ചെയ്തു? പല രോഗശാന്തിയും അല്ലെങ്കിൽ അത്ഭുത സൗഖ്യവും അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്ന പന്തലിലേക്കൊക്കെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുക. അതിന് ഒരു ഉദാഹരണമായത് ഇതുപോലുള്ള എളുപ്പം കിട്ടുന്ന വഴി എന്തോ അതിന് അത് മന്ത്രവാദിയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ദൈവത്തെ കബളിപ്പിക്കുന്നവരുടെ കൂട്ടമായാലും കുഴപ്പമില്ല, വേദവസ്തവം കയ്യിൽ വേണ്ടി ദൈവത്തിന് വേണ്ടി പറ്റിച്ചിറങ്ങുന്നവർക്കും കൂടെ ആയാലും കുഴപ്പമില്ല. കാര്യങ്ങൾ നടക്കണം. ഡോളർ നമ്മുടെയൊക്കെ ലൈഫിലെ ജീവിതവുമായിട്ടല്ലേ നമ്മുടെയൊക്കെ ഇന്നത്തെ ആധുനിക മനുഷ്യന്റെ ആളില്ലാത്ത പത്തിയുമായിട്ട് വളരെ സാമ്യമുള്ളൊരു ഭാഗമായി ശൗലിന്റെ ഈ പ്രവർത്തനങ്ങളൊക്കെ. അതുകൊണ്ടാണ് ഞാൻ വിശദമായിട്ട് ഇത് പറഞ്ഞത്. ശൗല് പല വഴികളും നോക്കി ദൈവ പ്രാർത്ഥന കേൾക്കുന്നില്ല. കാരണം ഈ ശൗല് ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല, ഈ സ്വഭാവത്തിന് വ്യതിയാനം വന്നെങ്കിലും ഇതിനൊക്കെ മാറ്റം വരുത്താവുന്നുള്ള പത്തി ശൗല് അതിന് ശൗല് കൂട്ടാക്കുന്നില്ല. പലരും പറഞ്ഞു കൊടുത്തത് ശൗലിന് മാറ്റത്തില്ല. അപ്പൊ നമ്മുടെ ലൈഫിലും ഇതൊക്കെ തന്നെയാണ്. ഈ ജീവിതത്തിലുണ്ടാകുന്ന പല ചിന്തകൾക്കും അല്ലെങ്കിൽ തിരിച്ചടികൾക്ക് കാരണം ഈ പ്രാർത്ഥനയുടെ അഭാവം ഒന്നുമല്ല, ഈ സ്വഭാവത്തിന് വ്യതിയാനം ഉണ്ട്. ഈ സ്വഭാവത്തിന് വ്യതിയാനം ഇല്ലാതെ എത്ര പ്രാർത്ഥിച്ചാലും ആരെയും കൂടെ പ്രാർത്ഥിച്ചാലും എത്ര വലിയ പന്തറി പോയാലും ബഹളം വെച്ചാലും നല്ല മാറ്റം ഉണ്ടാകും ഒന്നും വേണ്ട. ഞാൻ എവിടെ നിന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം എന്റെ മാതാപിതാക്കളെ പഠിപ്പിച്ചു, എന്റെ സഭ പഠിപ്പിച്ചു, അവളെ നിന്നുകൊണ്ട് സ്വഭാവത്തിന് മാറ്റം വരുവാൻ അല്ലാത്തോടെ ഒരു കണ്ണുനീര് ഉള്ളി ഒഴിച്ചാൽ മതി, ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാറും. പക്ഷെ ആരും അത് കൂട്ടാക്കുന്നില്ലെന്നുള്ളതാണ് നമ്മുടെയൊക്കെ വീക്ഷണങ്ങളിൽ വരുന്ന ഏറ്റവും വലിയ പരാജി എന്ന് പറയുന്നത്. വളരെ കാര്യമായി ചിന്തിക്കേണ്ട ഒരു ഭാഗം തന്നെ എനിക്ക് തോന്നുന്നു. വളരെ നമ്മൾ ഈ വെറും ഒരു ശിശുന് വേണ്ടി പഠിക്കാതെ ഈ ശൗലന്റെ ഈ ജീവിത രീതിയും ചിന്താഗതികളൊക്കെ നമ്മുടെ വ്യക്തി ജീവിതവുമായിട്ടൊക്കെ നമ്മുടെ ആത്മീയ ജീവിതവുമായിട്ടൊക്കെ താരതമ്യം ചെയ്ത് പഠിക്കേണ്ടത് ധ്യാനിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇവിടെ വളരെ വ്യക്തമായിട്ട് ഇന്ന് കാണുന്ന ഒരു വസ്തു തന്നെയാണ് ശൗലി കാണുന്നത്. ഒന്നും കിട്ടാതായപ്പോഴും പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല, പ്രവാചകന്മാരുടെ ഒക്കെ ആയിരുന്നു അല്ലെങ്കിൽ തിരുവേനിമാരുടെ ഒക്കെ പോയിട്ട് രക്ഷയെന്ന് പറഞ്ഞപ്പോൾ ശൗല് ചെയ്ത പ്രക്രിയ എന്ന് പറയുന്നത് ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായ കൂട്ടാളികളുടെ അടുത്തേക്ക് ദൈവത്തിന്റെ അനുവേഷണം ചെയ്തു. അവരുടെ കഴിവുണ്ടല്ലെന്നൊന്നും പറയുന്നില്ല, നമ്മൾ തുറന്ന് വായിക്കുമ്പോൾ അത് കാണുന്നുണ്ട്. എന്താണ് വായിക്കുന്നത്? അപ്പോൾ ശൗൽ പ്രത്യേകയോടെ എനിക്കൊരു വെളിച്ചപ്പാർത്തി അന്വേഷിപ്പ്, ഞാൻ അവരുടെ അടുത്തേക്ക് ചോദിക്കും എന്ന് പറഞ്ഞു. അവരുടെ പ്രത്യന്മാർ അവരോട് ഏൻകോവിൽ ഒരു വെളിച്ചപ്പാർത്തി ഉണ്ടെന്ന് പറഞ്ഞു. അവരിങ്ങനെ രക്ഷമായിട്ട് താമസിക്കുക. ശൗൽ വേഷം മാറി വേറെ അർത്ഥം ധരിച്ച് രണ്ടാളെയും കൂട്ടി പോയി രാത്രിയിൽ ആ സ്ത്രീയുടെ അടുക്കിലെത്തി. രാജാവിന്റെ ഒന്ന ഗതികൾ നോക്കി, അല്ലെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. കണ്ണുനീരോട് അനുതാപത്തോടുള്ള എല്ലാ പാപങ്ങളും ഏറ്റു പറഞ്ഞ് ദാവീദിനോട് ദൈവത്തോട് ഏറ്റു പറഞ്ഞാലായിരുന്നു ഈ പ്രശ്നസ്ഥ മാറി കിട്ടിയതായിരുന്നു. അല്ലെങ്കിൽ ദൈവത്തോട് ചെയ്ത പാപങ്ങളെ പറ്റി ഒന്ന് ശരിക്കും അനുദപിച്ച് പ്രാർത്ഥിച്ചാണെങ്കിൽ ഇതൊക്കെ മാറിയനെ. പക്ഷെ അതൊന്നും ചെയ്യാതെ തനിക്ക് യുദ്ധം വിജയിക്കണം, അല്ലെങ്കിൽ തന്റെ ആഗ്രഹങ്ങൾ നടക്കണം. ഈ ആഗ്രഹങ്ങളെ മുൻനിർത്തി മാത്രം ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു ശൗലിന്റെ ചിത്രം അവിടെ കാണുക. ഇവിടെ ശൗല് ചെയ്ത വഴി നോക്കണം, വേഷം മാറി അർദ്ധരാത്രിയിൽ തന്റെ സ്നേഹിതന്മാരെ കൊണ്ട് ഒളിച്ച് പാത്ത് ഈ ഈ സ്ത്രീയുടെ തന്റെ ആദർശത്തെ മുഴുവൻ മറികടന്നുകൊണ്ട് താൻ ഉന്മൂലനാശം വരുത്തിയ ഈ വെളിച്ചപ്പാർത്തികളുടെ അടുത്തേക്ക് ആവശ്യങ്ങളുമായിട്ട് കടന്നു ചെല്ലുന്ന ശൗലിന്റെ രാജാവിന്റെ സേനയെ പരാജയവിടെ കാണുന്നത്. ആ സ്ത്രീയുടെ സ്ഥിതി വെളിച്ചപ്പാട് ആത്മാവ് കൊണ്ട് നീ എനിക്ക് ആ പ്രശ്നം നോക്കി ഞാൻ പറയുന്നവനെ വരുത്തി തരികയും ചെയ്യണമെന്ന് പറഞ്ഞു. പ്രശ്നം നോക്കി ഞാൻ പറയുന്നവനെ വരുത്തി തരണമെന്ന് പറഞ്ഞു. സ്ത്രീ അവനോട് ശൗൽ ചെയ്തിട്ടുള്ളത് അവൻ വെളിച്ചപ്പാടന്മാരെയും അപ്പം അവർക്ക് മനസ്സിലായില്ല, ഈ ശൗലായിരുന്നു എന്ന് മനസ്സിലായില്ല. ഉടനെ ഇവിടെ പറയുന്നുണ്ട് എനിക്ക് പേടിയാ, കാരണം ശൗൽ രാജാവ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വെളിച്ചപ്പാടത്തിമാരെ മന്ത്രവാദികളൊക്കെ ദേശത്ത് ഉന്മോളം ചെയ്തു, അപ്പൊ ഞാൻ രഹസ്യമായിട്ട് ചെയ്തു എന്ന് ശൗൽ അറിഞ്ഞാൽ എന്നെ കൊല്ലും. ഉടനെ ഇതെത്തി പറയുന്നുണ്ട് അവർക്കറിയപ്പെട്ടിരിക്കുന്ന ശൗല് തന്നെയാണെന്ന് വേഷം മാറിയാണല്ലോ പറഞ്ഞത്. ശൗല് പറയുന്നുണ്ട് നീ ഒന്നും വിഷമിക്കണ്ട, ഇത് ആരും അത് അറിയത്തില്ല, നീ രഹസ്യമായിട്ട് നീ ഇത് ചെയ്താ മതി എന്ന് പറയും. എന്നെ കൊല്ലിപ്പാൻ നീ ശൗൽ പറയാം എന്നെ കൊല്ലിപ്പാനായിട്ട് നീ എന്നെ ജീവൻ എടുക്കാനായിട്ടാണോ വന്നത് എന്നൊക്കെ ഈ ഈ ശൗലിന്റെ കൽപ്പനയെ ഭയന്നുകൊണ്ട് തന്റെ മുന്നിൽ വന്ന ആള് ശൗലാണെന്ന് അറിയാതെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ പറഞ്ഞിട്ട് യഹോവയാണ് ഈ കാര്യം കൊണ്ട് നിനക്ക് ഒരു ദോഷവും ഭവിക്കില്ലെന്ന് ഞാൻ എന്ന് ശൗൽ യഹോവയുടെ നാമത്തിൽ അവളോട് സത്യം ചെയ്തു. ഞാൻ അപ്പൊ അവിടെ ചോദിച്ചു ഞാൻ ആരെ വരുത്തി തരണം. ഉടനെ ശൗല് പറയുന്നുണ്ട് ശമുവേലിനെ വരുത്തി തരണം എന്ന് പറഞ്ഞു. ശമുവേലിനെ വരുത്തി, അപ്പൊ അവർക്ക് ഈ വാസ്തവത്തിൽ ശമുവേലിനൊന്നും അറിയുകയല്ല. ഈ ശമുവേലിനെ കണ്ടപ്പോൾ ഉച്ചത്തിൽ നിലവിളിച്ചു, കാരണം നിലവിളിക്കാൻ കാരണമുണ്ട്. നീ എന്നെ ചതിച്ചതെന്നോ നീ ശൗലാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. രാജാവ് ഭയപ്പെടേണ്ട, നീ കാണുന്നതെന്നും ചോദിച്ചു. ഒരു ദേവൻ ഭൂമിയിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ഒരു ദേവനെ കണ്ടപ്പോഴെന്ന് പറഞ്ഞതായി ഇത് അല്ലാതെ ശമുവേലിനെ നമുക്കറിയത്തില്ല. പക്ഷെ ശൗല് ഒരു ദേവനായിട്ടാണ്, ദേവനായിട്ടാണ് ശമുവേലിനെ അവള് കണ്ടത്. ഇത് നമ്മൾ ചിന്തിക്കേണ്ട വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു സഭയുടെ വിശ്വാസത്തിൽപ്പെട്ട കാര്യം അല്ലേ? ഈ ശമുവേൽ ജീവിച്ചിരുന്നപ്പോ ആരായിരുന്നു? ഒരു പുരോഹിതനായിരുന്നു, ഒരു പ്രവാചകനുമായിരുന്നു. പക്ഷെ ഒരു ദേവനായിട്ട് ശമുവേലിനെ നമ്മൾ ഉടനെ കാണുന്നില്ല. എന്നാലൊരു ദൈവതുല്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ സംശയമില്ല. ദൈവത്തിന്റെ കാര്യങ്ങൾ ചെയ്യുന്ന അനുഗ്രഹീതമായ ഒരു പുരോഹിതന് അല്ലെങ്കിൽ ഒരു പ്രവാചകനുമാണ് ഈ ശമുവേൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ന്യായാധിപനാണ് ശമുവേൽ എന്ന് പറയുന്നത്. പക്ഷേ ഈ മരിച്ചതിന് ശേഷം വാങ്ങിപ്പോയതിനു ശേഷം ഈ ശൗൽ ആരാണെന്നുള്ളതാണ് ഈ സ്ത്രീ കാണുന്നത്. വാങ്ങിപ്പോയതിനു ശേഷം ഈ സ്ത്രീ ശൗലിനെ കാണുന്നത് ഒരു ദേവനായിട്ടാണ്, ഒരു ദേവനായിട്ടാണ് കാണുന്നത്, ഒരു ദൈവദൂതനായിട്ടാണ് കാണുന്നത്. നോക്കി ഇതാണ് വാങ്ങിപ്പോയ പിതാ, വിശുദ്ധരായിട്ട് ജീവിച്ച പിതാക്കന്മാര് വാങ്ങിപ്പോയി കഴിയുമ്പോൾ സ്വർഗത്തിലവരുടെ സ്ഥാനം എന്താണെന്നുള്ളതിന്റെ ഒരു ഉദാഹരണം ഇവിടെ പറയുന്നത്. സ്വർഗത്തിലവരുടെ സ്ഥാനം ഒരു ദേവന്മാരെ പോലെ, അവര് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് ദേവന്മാരുടെ ദൈവം എന്നുള്ള അർത്ഥത്തിലല്ല, ദേവൻ എന്ന് പറയുന്നത് ദൈവത്തിൽ താഴെയുള്ള എന്ന വിശുദ്ധിയോടുള്ള അവർ ആ ഒരു കൂട്ടത്തിൽപ്പെട്ട വ്യക്തിയായിട്ടാണ്. കാരണം അവള് ഭയപ്പെടുന്ന പറഞ്ഞു, കാരണം ഷൗലിനെ കണ്ടപ്പോഴും കാരണം അവിടെ കാണുമ്പോഴും ദേവൻ അദ്ദേഹത്തിന്റെ ആ രൂപവും വെള്ള വസ്ത്രം ധരിച്ച ശുക്രവസ്ത്ര പ്രകാശമുള്ള മനുഷ്യനെ കണ്ടപ്പോഴത്തേക്ക് അവള് ഭയന്നു എന്നുള്ളതാ പറയുന്നത്. ദൈവദൂതനെ കണ്ടു എന്നവിടെ പറയുന്നത്, ദേവനെ കണ്ടവൾ ഭയന്നു. അതാണ് വിശുദ്ധിയോട് ഈ ലോകത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് വാങ്ങിപ്പോയതിന് ശേഷമുള്ള രൂപാന്തരമാണ് ഇവിടെ പറയുന്നത്. ശൗലിൽ പ്രാപിക്കുന്ന രൂപാന്തരമാണ്. പ്രവാചകൻ അല്ലെങ്കിൽ പുരോഹിതൻ എന്നുള്ള സ്ഥാനത്തെക്കാളപ്പുറമായി ദൈവസംഗതിയിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ ഈ ശൗലിൽ മാറ്റപ്പെടുന്നത് ഒരു വലിയ ശക്തിയുള്ള ദേവന്റെ രൂപമാണ് ശൗലിലോട് ഈ സ്ത്രീയോടെ കാണുന്നത്. ഇത് ഈ പറഞ്ഞല്ലോ, ഈ മന്ത്രവാദികൾക്കൊക്കെയും ഈ ദൈവത്തെ കാണാനും മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. നമുക്കറിയാം നമ്മുടെ കർത്താവ് ഇങ്ങനെ തന്നെ പാർശ്വ ശുശ്രൂഷ കാലത്ത് നടന്നു പോകുമ്പോൾ ഭൂതങ്ങൾ അവരെ കണ്ടിട്ട് പറയുന്നുണ്ട്, ഈ ദൈവപുത്രൻ അല്ലേ, ഇനി ഞങ്ങളെ വിട്ടു പോകും. ഭൂതങ്ങൾ പോലും ദൈവത്തെ തിരിച്ചറിയുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഈ മന്ത്രവാദികൾക്കൊക്കെ ഈ ദൈവത്തെയും ദൈവദൂതന്മാരെയും ഒക്കെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്, സംശയമുണ്ട്. അതാ അതുകൊണ്ട് തന്നെ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഭൂതങ്ങൾ കർത്താവിനെ കണ്ടപ്പോൾ ഭയപ്പെട്ടു, നീ ഞങ്ങളെ വിട്ടു പോകുന്നു പറഞ്ഞാൽ നിന്റെ കൂടെ ഞങ്ങൾക്ക് നിൽക്കാനൊക്കത്തില്ല, ഞങ്ങൾക്ക് നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നൽകത്തില്ല, അതുകൊണ്ട് ഞങ്ങളെ വിട്ടു പോകാനാണ് ഈ ഭൂതങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്നത്. അപ്പൊ ഇവിടെയും ഈ ദൈവത്തിന്റെ ഭൂതനെ കണ്ട് അവിടെ ഭയപ്പെടുകയാണ്. അപ്പം ശൗലി ചോദിക്കുന്നുണ്ട് ശ്രീ ശൗലിനോട് പറഞ്ഞു, ഒരു ദേവൻ ഭൂമിയിൽ കയറി വരുന്നത് ഞാൻ കാണുന്നു. ശ്രീ ശൗലിനോട് പറഞ്ഞു, അവൻ അവളോട് അവന്റെ രൂപം എന്തെന്ന് ചോദിച്ചതിന് ഒരു വൃദ്ധൻ കയറി വരുന്നു, അവനൊരു അങ്കിയും ധരിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഒരു വൃദ്ധൻ കയറി വരുന്നു, ദേവൻ ഭൂമിയിൽ കയറി വരുന്നതായിട്ട് കാണുന്നു, മാത്രമല്ല അവൻ എന്ത് ധരിച്ചിരുന്നു എന്ന് പറഞ്ഞത്, ഒരു അങ്കിയും ധരിച്ചിരുന്നു എന്ന് പറഞ്ഞു. എന്താണ് ഈ അങ്കി എന്ന് പറയുന്നത്? വാസ്തവത്തില് അങ്ങനൊരു ഒരു അങ്കി ധരിച്ചിരിക്കുന്നു എന്ന് പറയേണ്ട കാര്യമില്ല, ഒരു സാധാരണ വേഷമാണെങ്കിൽ. നമുക്കറിയാം ശൗലിനെ കൊണ്ട് അമ്മ ആദ്യമായിട്ട് ബാലനെ കൊണ്ട് ഏലി പുരോഹിതന്റെ അടുത്ത് ദേവാലയത്തിൽ കൊണ്ടുവരുമ്പോൾ ഈ അവിടെ പറയുന്നുണ്ട് അമ്മ അവനെ ഒരു അങ്കി അവനെ പിന്നെ തയ്ച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഈ അങ്കി എന്ന് പറയുന്നത് വാസ്തവത്തിൽ പുരോഹിതന്മാർ അല്ലെങ്കിൽ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾക്ക് മാത്രം ഇടേണ്ട ഒരു പ്രത്യേക വേഷമാണ്. നമുക്കറിയാം ഗോത്രപിതാവായ യാക്കോബിന്റെ 12 മക്കളില് യോസേഫിനെ പറ്റി പറയുന്നുണ്ട് പിന്നെ യാക്കോബ് എല്ലാ മക്കൾക്കും വസ്ത്രമൊക്കെ വാങ്ങിച്ചു കൊടുക്കും, പക്ഷേ ഈ ജോസഫിനോടുള്ള വസ്ത്രത്തെ പറ്റി പറയുന്നുണ്ട് അവർ കയ്യിറക്കമുള്ള അങ്കി അവർ വാങ്ങിച്ചു കൊടുത്തു. ഈ കയ്യിറക്കമുള്ള അങ്കി എന്ന് പറയുന്നത് ഒരു വലിയ പൗരോഹിത്യത്തിന്റെ അല്ലെങ്കിൽ ദൈവിക ശുശ്രൂഷയ്ക്ക് ഒരുക്കപ്പെട്ടവരൊക്കെ കൊടുക്കേണ്ട ഒരു വസ്ത്രത്തെ പറ്റിയാണ് പറയുന്നത്. ഈ തന്റെ സഹോദരന്മാരൊക്കെ ഈ യോസേഫിനോട് ശക്തമായിട്ട് എതിർക്കാൻ കാരണം അതാണ്. ഇത്ര വിലപിടിപ്പല്ല, ഇത്ര മൂല്യമുള്ള ഒരു വേഷം അവന് കൊടുത്ത് അവനെ ബഹുമാനിക്കത്തക്കവണ്ണം എന്താണ് പ്രസക്തി. അപ്പൊ നമ്മൾ കാണുന്നുണ്ട് ഈ മറ്റു കത്തുകളൊക്കെ ദൈവത്തെ വാഴ്ത്തുന്നതും അല്ലെങ്കിൽ സൂര്യ ചന്ദ്രങ്ങളും എല്ലാം ദൈവത്തെ ആരാധിക്കുന്നതും ഒക്കെ അതിന്റെയൊക്കെ പിന്നിലുള്ള രഹസ്യമാണ്. ഒരു ദൈവിക ശുശ്രൂഷകരായിട്ട് ഈ ശൗലിനെ പിന്നെ യോസേഫ് വിളിച്ചെടുപ്പിക്കുന്നുള്ളൂ. അപ്പൊ കയ്യിറക്കമുള്ള അങ്കി അദ്ദേഹത്തിന് പിന്നെ പിതാവ് വാങ്ങിച്ചു കൊടുക്കുന്നു. അത് പറയുന്നത് പോലെ തന്നെ ഈ ശൗലിനെ കൊണ്ട് അമ്മ വരുമ്പോൾ ഒരു പ്രത്യേക സാധാരണ വേഷമല്ലത് ഇവിടെ. അതുകൊണ്ടാണ് ഈ ശൗലിന് പിന്നെ ഈ വെളിച്ചപ്പാടത്തിൽ ശൗലിനെ കാണുന്നത് വൃദ്ധം കയറി വരുന്നു. വാസ്തവത്തിൽ ഈ സാധാരണ വേഷം ധരിക്കുകയാണെങ്കിൽ ഈ അങ്കി എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം വസ്ത്രം ധരിച്ചുകൊണ്ടല്ല, വസ്ത്രമില്ല എന്നാലും സ്വർഗത്തിലാരും കിടക്കത്തൊന്നുമില്ല. അപ്പൊ വസ്ത്രമില്ലാതെ കിടക്കേണ്ടത് പറയും. ഇത് അങ്കി ധരിക്കുക എന്ന് പറയുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ പൗരോഹിത്യത്തിന്റെ അങ്കിയാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ സംഗതിയുണ്ട്. ഒരു പുരോഹിതൻ അല്ലെങ്കിൽ ദൈവിക ശുശ്രൂഷ ചെയ്ത വ്യക്തി ഇവിടെ നിന്ന് മാറ്റപ്പെട്ടു പോകുമ്പോഴും ആ വിശുദ്ധ വസ്ത്രം അണിഞ്ഞുകൊണ്ട് തന്നെ ദൈവത്തെ ആരാധിക്കുന്നു എന്നുള്ളതല്ല ഇപ്പൊ ചെയ്യുന്നത്, ഇന്ന് കുർബാന അർപ്പിക്കുന്ന അർത്ഥത്തിൽ ഞാൻ പറഞ്ഞത്. പക്ഷെ ആ ശുശ്രൂഷ വിശുദ്ധ വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ ആ ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്നു എന്നുള്ളതിന്റെ വലിയൊരു ഉദാഹരണം കൂടെ സഭയുടെ ഒരു വിശ്വാസമായത് കേട്ടോ. സഭയുടെ വിശ്വാസം അതാണ്. ഒരു പുരോഗതി അത് പൗരോഗത്യ ഇരുത്തന്നെ നിലനിൽക്കുന്നു, അല്ലെങ്കിൽ ആത്മീയ തലത്തിൽ ജീവിക്കുന്നവർ അതേ ഇതിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അവിടെ. അതുകൊണ്ടാണ് ഈ പറഞ്ഞല്ലോ പലരത്തിനെയൊക്കെ വാങ്ങിക്കുവാനും മോശ പിന്നെ മോശയും ഏരിയാവും ഒക്കെ പ്രത്യക്ഷപ്പെടുമ്പോൾ അവര് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് പോയപ്പോഴും അവർ തിരിച്ചു വരുന്നത് വളരെ പ്രഭാവത്തോടുകൂടിയാണ്. അവരെങ്ങനെ ഭൂമിയിൽ ജീവിച്ച് ഭക്തിയോട് ജീവിച്ചോ അതിനേക്കാളപ്പുറമായ ഒരു വലിയ തേജസ്സോടുകൂടിയാണ് താബോർ മലയിൽ പത്രോസും യാക്കോബും ഒക്കെ ഇവരെ കണ്ടത്. അപ്പം അതുകൊണ്ട് ആ വസ്ത്രം നഷ്ടപ്പെടുകയല്ല, ആ വസ്ത്രം കൂടുതലായിട്ട് ശോഭയുള്ളതായിട്ട് മാറ്റപ്പെടുക അവർക്ക്. അപ്പം ശൗലിന് അമ്മ കൊടുത്ത അങ്കിയേക്കാൾ തേജസ്സുള്ള പ്രകാശമുള്ള അങ്കിയാണ് സ്വർഗത്തിൽ ധരിച്ചുകൊണ്ട് ഈ ശമുവേലിനെ ഈ സ്ത്രീ കാണുന്നത്. എന്നാണ് അത് ശമുവേൽ എന്നറിഞ്ഞ് ശൗൽ സാഷ്ടാംഗം വീട് നമസ്കരിച്ചു. അത് ശൗമേൽ എന്നറിഞ്ഞ് ശൗൽ സാഷ്ടാംഗം വീട് നമസ്കരിച്ചു എന്നാണ് പറയുന്നത്. ശൗൽ കണ്ടില്ല വാസ്തവത്തില്, ഈ ശൗലിൽ കാണുന്നില്ല ശമുവേലിനെ. ശമുവേലിനെ കാണുന്നത് ഈ വെളിച്ചപ്പാറത്തിയ. പക്ഷെ അത് ശമുവേലാണ് തിരിച്ചറിഞ്ഞ ഉടനെ തന്നെ ശൗൽ ചെയ്തത് ഈ ശമുവേൽ പ്രവാചകന്റെ അല്ലെങ്കിൽ ദൈവദൂതന്റെ മുമ്പാകെ സാഷ്ടാംഗം വീട് നമസ്കരിക്കുകയായിരുന്നു. എന്തിനാണ് ഈ ശമുവേലിന്റെ മുമ്പാകെ? കാരണം ശൗലിനറിയാം തന്റെ വഴി നടത്തിയ തന്റെ ദൈവമായിട്ട് ആ ശമുവേലിനെ ശമുവേലിനെ ഇദ്ദേഹം കാണുന്നത്. കാരണം ദൈവത്തിന്റെ ദൂതൻ ദൈവത്തിന് പ്രവർത്തി ചെയ്യുന്നത് ദൈവമായിട്ടാണ് കാണുന്നത്. അത്ര ബഹുമാനവും ഭക്തിയും ഉള്ളത് കൊണ്ടാണ് സാഷ്ടാംഗം വീട് ഈ ശമുവേൽ പ്രവാചകന്റെ മുമ്പാകെ ഈ ശൗൽ നമസ്കരിക്കുന്നത്. ഇത് പിന്നെ നമ്മളൊക്കെ പല വിധത്തിൽ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ കാണുന്നത് നമ്മളല്ലെങ്കിൽ ഇതുപോലുള്ള വിധ വിശുദ്ധ പിതാക്കന്മാരുടെ ഒക്കെ ജീവിതസഹതയാണെങ്കിലും അല്ലെങ്കിൽ കന്യക പറയാമാണെങ്കിലും ഇതുപോലുള്ള വിശുദ്ധമാരുടെ മുമ്പാകെ സാഷ്ടാംഗം വീട് നമസ്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോടുള്ള, കാരണം ദൈവത്തിന് വേണ്ടി ജീവിച്ച് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവസന്നിധിയിലെ ഏറ്റവും വിശുദ്ധിയോടും ദൈവിക സുശ്രൂഷയോടെ ജീവിക്കുന്ന അവരോടുള്ള ബഹുമാനം, അവർ ജീവിക്കുന്നു, അവര് ഭൂമിയിൽ ജീവിച്ചതിനേക്കാൾ വിശുദ്ധിയോടെ ജീവിക്കുന്നു, അവര് നിലനിൽക്കുന്നു എന്നുള്ള ആ ഒരു ഉറപ്പായിട്ടുള്ള വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ അവരൊക്കെ ഉള്ളിടത്ത് പോയി സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് അവരുടെ മധ്യസ്ഥ അർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇവിടെ ശമുവേലാണ് എന്ന് മനസ്സിലാക്കിയ തൽസമയം തന്നെ ഈ പിന്നെ അദ്ദേഹത്തോടുള്ള അമിതമായ ഭക്തി, ഭക്തിയുടെ അടയാളമായിട്ട് ഈ ശൗല് സാഷ്ടാംഗം വീട് നമസ്കരിച്ചു. ഇതൊത്തിരി പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സമയത്തിന്റെ പതിവ് ഞാൻ പറഞ്ഞു തീർക്കുക. ശമുവേൽ ശൗലിനോട്, നീ എന്നെ വിളിച്ചതിനാൽ എന്റെ സ്വസ്ഥതയ്ക്ക് ഭരണം വരുത്തി തരുന്നത് എന്ന് ചോദിച്ചു. ഈ ഒരു ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ രണ്ട് മൂന്നാല് വാക്യങ്ങൾ, നീ എന്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തുന്നത് എന്ന് ചോദിച്ചു. ചില രണ്ടു മൂന്ന് ആളുകൾ പറയുന്നുണ്ടല്ലോ, ചത്ത് കഴിഞ്ഞാൽ പരിപാടിയായാലും എത്ര വലിയ വിശുദ്ധമായ പ്രവാചകന്മാരെ കത്താൻ ശിഷ്യന്മാരാണെങ്കിലും ഇവരൊക്കെ ഇങ്ങനെ കിടക്കുക ഓരോ സ്ഥലങ്ങളിൽ, ഇല്ല കോൾഡ് സ്റ്റോറേജില് പിന്നെ ഈ ഇറച്ചിയൊക്കെ അടുക്കി ഇട്ടേക്കുന്നത് പോലെ തന്നെ ഏതോ ഒരു സ്ഥലത്ത് ഇങ്ങനെ അടുക്കി ഇട്ടേക്കുക, കൂട്ടിൻ്റെ അകത്ത് ഇങ്ങനെ കത്താ വരുന്ന കരയിൽ കൂട്ടി കിടക്കുക, മിണ്ടത്തില്ല, അനക്കില്ല, ഇങ്ങനെ അതുപോലെ അടക്കുക, വരുമ്പോഴേ നീ രണ്ടാമത്തെ വലിയ ചിത്രങ്ങളാണ് പറയുന്നത്. അറിയാം അത്ര വ്യക്തമായിട്ട് അവിടെ പറയുന്നത്. ഇതൊക്കെ എത്ര കേട്ടാലും നമ്മുടെ ആൾക്കാർ പിന്നെ അവർ പറയുമ്പോൾ അതിനെ പുറകെ പോകും. അത് പ്രത്യേകം എന്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തിയത്, സ്വസ്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ പിന്നെ തണുപ്പിച്ചിരിക്കുക എന്നുള്ളതല്ല, സംസാരിക്കാനും ഇറങ്ങി വരുവാനും കയറി വരുവാനും ചലിക്കുവാനും ചലിക്കുവാനുമുള്ള എല്ലാ സാധ്യതയോടുകൂടിയാണ് നിൽക്കുന്നത്. കാരണം ദൈവത്തെ ആരാധന അർപ്പിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള സാധ്യതയോടുകൂടിയാണ് എന്റെ സ്വസ്ഥത എന്ന് പറയുന്നത്. സ്വസ്ഥത എന്ന് പറയുന്നത് വലിയ അർത്ഥമുണ്ട് കേട്ടോ. ഈ ഭൂമിയിൽ തന്നെ ഓട്ടത്തിൽ നിന്നൊക്കെ മാറി പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയെ പറ്റിയാണ് പറഞ്ഞത്. എന്റെ സ്വസ്ഥത എന്ന് പറയുന്നത് ഇല്ലേ, പിന്നെ നമ്മൾ പഴയകാലത്തിൽ കാണുന്നുണ്ടല്ലോ, പഴയകാലത്തിൽ നല്ലതല്ല ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ടല്ലോ, ദൈവം ആദാമിനെ കവലയിട്ട് ഏഴാം ദിവസം സ്വസ്ഥമായിട്ടിരുന്നു പറഞ്ഞത്. സ്വസ്ഥമായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ കടന്ന് ഉറങ്ങുക എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്, ദൈവിക മഹത്വത്തിൽ നിലനിൽക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറയുന്നത്. അപ്പം ആ മഹത്വത്തെ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് സ്വസ്ഥത എന്ന് പറയുന്നത്. ഇവിടെ സ്വസ്ഥമായിട്ട് ദൈവത്തെ ആരാധിക്കുന്ന മറ്റ് ആകുലതകളൊന്നുമില്ലാതെ നിലനിൽക്കുന്ന ശമുവേലിന്റെ ഒരു അവസ്ഥയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ വാങ്ങിപ്പോയ വിശുദ്ധരും മാതാപിതാക്കളും ഒക്കെ ഈ ലോകത്തിലെ ബഹളങ്ങളും പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ സ്വസ്ഥമായ ദൈവസന്നിധിയിൽ ആരാധനയോടുകൂടി ഇരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം കൂടെ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ എന്റെ സ്വസ്ഥയ്ക്ക് ഭംഗം വരുത്തുമെന്ന് ചോദിച്ചു. അതിന് ശൗൽ, ഞാൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു, ഫിലിസ്തീൻ എന്നോട് യുദ്ധം ചെയ്യുന്നു, ദൈവം എന്നെ വിട്ടുമാറിയിരിക്കുന്നു, പ്രവാചകന്മാരെ കൊണ്ടാകട്ടെ സ്വപ്നം കൊണ്ടാകട്ടെ എന്നോട് ഉത്തരമകളുന്നില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് പറഞ്ഞു തരേണ്ടതിന് ഞാൻ നിന്നെ വിളിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. ഓർത്തു വെക്കേ, വാങ്ങിപ്പോയ ശമുവേലിൽ ശൗലിനുണ്ടായ വിശ്വാസം ഓർത്തു വെക്കേ. ജീവിച്ചിരിക്കുന്ന പ്രവാചകന്മാരുടെ ചേർന്ന് പ്രയോജനം ഉണ്ടായില്ല, ഞാൻ പോയി പ്രാർത്ഥിച്ച പ്രവാചനം ഉണ്ടായില്ല, പല ആളുകളോടൊപ്പം ചേർന്ന് പ്രയോജനം ഉണ്ടായില്ല. മരിച്ചുപോയ ശമുവേലിന്റെ അടുത്ത് തന്റെ ജീവിതത്തിന്റെ ഗതികേട് വിളിച്ചറിയിക്കുവാൻ തക്കവണ്ണം പോകുന്ന ശൗൽ, ഇതൊക്കെ തന്നെ നമ്മളൊക്കെ കാണിക്കുന്നത്. അല്ലെങ്കിൽ ശമ പറയുന്ന വിശ്വാസം ഇതൊക്കെ തന്നെയാണ്. ഇവിടെ ശൗലിന് അനുഗ്രഹമൊന്നും കിട്ടുന്നില്ല, അത് രണ്ടാമത്തെ കാര്യം. പക്ഷെ എങ്കിൽ തന്നെയും ഈ ശൗലിൽ ശമുവേലിനെ കുറിച്ച് അല്ലെ മരിച്ചുപോയ ശമുവേലിലുള്ള വാങ്ങിപ്പോയ വ്യക്തിയിലുള്ള വിശ്വാസമാണ്, വിശുദ്ധനിലുള്ള വിശ്വാസം, വാങ്ങിപ്പോയ പരിശുദ്ധനിലുള്ള വിശ്വാസമാണ് വ്യക്തമായിട്ട് ഈ ശമുവേൽ പ്രവാചകൻ എടുത്ത് ഈ ശൗല് തന്റെ വിശ്വാസത്തിലൂടെ കാണും. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സഭ എത്ര വ്യക്തമായിട്ട് ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ പഠിപ്പിക്കുന്നത്. പക്ഷെ നമുക്ക് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി അറിയാമോ? അല്ലെങ്കിൽ അറിഞ്ഞാലും നമ്മളെ ഈ അറിവ് നമ്മൾ നിലനിൽക്കാറുണ്ടോ? ആരെങ്കിലും വിട്ടികൾ എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴത്തേക്ക് കൊട്ടും പാട്ടും കേട്ട് പോകുന്ന ആളുകളല്ലേ നമ്മൾ പലപ്പോഴും. അമേരിക്ക വരുന്നതിന് മുമ്പ് പരിഗണിച്ചു കഴിഞ്ഞ മാതാവ് എല്ലാം വേണം ഇവിടെ വന്ന് ലെവലിലൊക്കെ കഴിഞ്ഞപ്പോൾ ഇവരൊന്നുണ്ടാണ്ട എത്ര പിന്നെ എത്ര നന്ദിയില്ലാത്ത വീക്ഷണങ്ങളാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ ആവശ്യപ്പെട്ടു. സമയത്തിന്റെ കൂടുതൽ ഞാൻ പറഞ്ഞു പോകണം. അപ്പം ഞാൻ പല വഴികൾ നോക്കി, ജീവിച്ചിലോട്ടിരിക്കുന്ന പല ആളുകളും ചെയ്യുന്നു, എനിക്ക് ഒരു പ്രയോജനം ഉണ്ടായില്ല. അതുകൊണ്ട് നിന്റെ സംഗതിയിൽ ഞാൻ എന്റെ പ്രയാസം അറിയിക്കുവാൻ തക്കവണ്ണം വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞു. ദൈവം എന്നെ വിട്ടു മാറിയിരിക്കുന്നു. പ്രവാചകന്മാരോടാകട്ടെ സ്വപ്നം കൊണ്ടാകട്ടെ എന്നോട് ഉത്തരം പറയുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരേണ്ടതിന് ഞാൻ നിന്നെ വിളിപ്പിച്ചു ഉത്തരം പറഞ്ഞു. അതിന് ശമൂവൻ പറഞ്ഞു ഉത്തരം, ദൈവം നിന്നെ വിട്ടു മാറി നിനക്ക് ശത്രുവായി തീർന്നിരിക്കെ നീ എന്തിന് എന്നോട് ചോദിക്കുന്നു? വളരെ വലിയ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. ദൈവം നിന്നെ വിട്ടുമാറി നിൽക്കെ നിനക്ക് ശത്രുവായി തീർന്നിരിക്കെ നീ എന്തിന് എന്നോട് ചോദിക്കുന്നു? യഹോവ എന്നോട് പറയിച്ചതുപോലെ അവൻ നിന്നോട് ചെയ്തിരിക്കുന്നു. വളരെ 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 ആഴമായ ഒരു ചിന്തയാണ്. കാരണം നീ എത്ര വലിയ ഏത് ശൗമലിന്റെ അടുത്ത് പോയാലും ഏത് വർഗത്തിന്റെ അടുത്ത് പോയാലും ഏത് മാതാവിന്റെ അടുത്ത് പോയാലും ദൈവം വിട്ടുമാറിയ ഒരു വ്യക്തിയെ രക്ഷിക്കാൻ ആർക്കും സാധിക്കത്തില്ല. സാധിക്കണമെങ്കിൽ അവരൊക്കെ കാണിച്ചു തന്ന ചില ജീവിതം, അവരുടെ അടുക്കിലേക്കുള്ള അന്വേഷണങ്ങള്, അവർ ജീവിച്ചതുപോലെയും അവര് അവരുടെ മനസ്സ് വിശുദ്ധമായിരുന്നതുപോലെയും ആ വിശുദ്ധിയിലേക്ക് നമ്മുടെ മനസ്സിനെ നയിക്കുമ്പോഴാണ് വിട്ടുമാറുന്ന ദൈവം വീണ്ടും അടുത്ത് വരിക. അത് മാറാതെ ഒരിക്കലും ആരെത്ര വലിയ അടുത്ത് ഏത് പ്രവാചകം എടുത്തു പോയാലും, എത്ര മന്ത്രവാദം എടുത്തു പോയാലും, എത്ര അത്ഭുതത്തിന്റെ രോഗം തന്നിട്ട് പുറകെ പോയാലും, ഒരു മാറ്റം 100% ഉറപ്പാ, ഒരു മാറ്റം ഉണ്ടാകത്തില്ല. ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുക ഇങ്ങോട്ട് പോകുന്ന പോലെ ഞാൻ കുത്തിനുണ്ടാക്കി തരാം, ചുമ്മാ പറയുന്നതാണ്. നമ്മുടെ കാശും പോവും, നമ്മുടെ ഉള്ള വിശ്വാസം കൂടെ നഷ്ടപ്പെട്ട് ഇല്ലാതായി പോകത്തേ ഉള്ളൂ. നമ്മൾ പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും അതല്ല. ഞാൻ എവിടെ ജീവിക്കുന്നുവോ അവിടെ നിന്നുകൊണ്ട് എന്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തിക്കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുമ്പോഴാണ് എന്റെ ജീവിതത്തിന് ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. ഇല്ലാത്തടത്തോളം നാളെ എത്ര വലിയ ആള് പ്രാർത്ഥിച്ചാലും, ഏത് വോക്ക് പ്രാർത്ഥിച്ചാലും, ഏത് ഭാവ പ്രാർത്ഥിച്ചാലും ഒറ്റ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല എന്നുള്ളത് വ്യക്തമായിട്ട് ഈ ഭാഗത്ത് ദൈവത്തിന്റെ വിട്ടുമാറി നിനക്ക് ശത്രുവായി തീർന്നിരിക്കെ നീ എന്നോട് ചോദിക്കുന്നത് എന്തിനെ? ഈ ചോദ്യം വിശുദ്ധന്മാരൊക്കെ നമ്മളോട് തന്നെ ചോദിക്കുന്ന ചോദ്യമാണ്. ആദ്യത്തിന്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തണം എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അന്നിട്ട് പിന്നെ അവിടെ പറഞ്ഞു രാജ്യത്തൊക്കെ പോകും എന്നൊക്കെ പറഞ്ഞ് തുടർന്നുള്ള ഭാഗത്തിൽ അവിടെ പറയുന്നു. എന്നിട്ട് പറയുന്നു, നാളെ നീയും നിന്റെ പുത്രന്മാരും എന്നോട് കൂടെയാകും. എനിക്ക് ആ ഒരു 19-ാം വാക്യത്തിലാണ് പറയുന്നത്. വാസ്തവത്തിൽ ഈ ഭാഗം നമ്മൾ വായിക്കി മനസ്സിലാകുന്നത് ഈ ശൗലിന് ശിക്ഷ കൊടുക്കുക എന്നുള്ളത് ശരിയാണ്. ശിക്ഷയല്ല, ശൗലിനും അവന്റെ മക്കൾക്കും ഒരു ശിക്ഷണമാണ് കൊടുക്കുന്നത്. പക്ഷെ ഒരിക്കലും ശൗലിനെ തള്ളിക്കളയാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കാരണം രാജ്യം കൊടുത്ത നൽകലങ്ങളൊക്കെ തിരിച്ചെടുത്തു. കാരണം ദൈവത്തിന്റെ അവശിഷ്ടനാ ശൗല്. ശൗലിന്റെ ഈ പറയുന്ന സ്വഭാവവും തിന്മയൊക്കെ ഉണ്ട്. അപ്പൊ ഈ തിന്മ മൂലമൊക്കെ ദൈവം, കാരണം ഈ ദൈവത്തിലുള്ള വിശ്വാസം ശൗലിനുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പക്ഷെ സ്വഭാവത്തിന് മാറ്റം വരുത്തില്ല എന്നുള്ളതാണ് ശൗലിന്റെ കുഴപ്പം. ശൗൽ പ്രവാചകന് വിശ്വാസമുണ്ട്, പക്ഷെ സ്വഭാവത്തിന് മാറ്റം വരുത്തില്ല. അപ്പൊ സ്വഭാവത്തിന് മാറ്റം വരുത്താത്തത് കൊണ്ടാണ് പിന്നെ ദൈവം ഈ ശിക്ഷണം അല്ലെങ്കിൽ ഈ ശിക്ഷകളൊക്കെ കൊടുക്കുന്നത്. പക്ഷെ ശിക്ഷ കൊടുക്കുന്നുണ്ടെങ്കിലും ഇവിടെ പറയുന്നത് നാളെ നീയും നിന്റെ പുത്രന്മാരും എന്നോട് കൂടെയാകുന്ന പറയുന്നത് ആരുകൂടാ? ഈ ശൗലിനെ ഇവിടെ ആവുന്നു എന്നോ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനായിട്ട്, കാരണം ഇവിടെ അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ദൈവം നിന്നെ അവർ ക്ഷണിക്കും, പക്ഷെ ഈ ശിക്ഷയൊക്കെ നിനക്ക് കിട്ടും. ദാവീദിനുണ്ടായതുപോലെ തന്നെ അല്ലെ? ദാവീദ് തിന്മ ചെയ്തപ്പോൾ ദാവീദിന്റെ കണ്ണീര് ശക്തമായിരുന്നു. കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ദൈവം വരാൻ പിന്നെ ദാവീദിന്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് പാപം ചെയ്ത് കഴിയുമ്പോൾ. പക്ഷെ ശിക്ഷണം കൊടുക്കുന്നുണ്ട്. ആ കണ്ണുനീരൊന്നും തന്റെ തനിക്കുണ്ടായ മകൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തക്ക ഓർമ്മ പ്രയോജനപ്പെട്ടില്ല എന്നുള്ളതാണ്. ആ ശിക്ഷ ദൈവം കൊടുക്കുന്നുണ്ട്. മകനെ ദൈവം എടുത്ത് സ്വർഗത്തിലേക്കോ അല്ലെങ്കിൽ ദൈവത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. പക്ഷെ ഒരു ശിക്ഷ അവിടെ എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ദൈവത്തിന്റെ അഭിഷിക്തനായ ശൗലിനെ മരണത്തിൽ തള്ളിയിടാനാണ് ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ആ സമൂഹത്തിൽ പറഞ്ഞത് ഈ നിന്റെ രാജത്വവും നീ മരണപ്പെടും, ഇതെല്ലാം നിനക്ക് വരും, അതുകൊണ്ട് നാളെ നീ എന്റെ അടുത്തിരിക്കും എന്ന് ശൗല് ഈ ശൗലിനെ പറ്റി പറയുന്നത്. ഇസ്ലാം പാളത്തെ യഹോവ ഫിലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കും. പെട്ടെന്ന് ശൗല് ഇത് കേട്ട ഉടനെ ശൗല് നിളനീളത്തിൽ നിലത്ത് വീണ് ശമുവേലിന്റെ വാക്കിൽ നിമിഷം ഏറ്റവും ഭയപ്പെട്ടു പോയി. അവരിൽ ഒട്ടും ബലമില്ലാതായി എന്നാ പറയുന്നത്. അവനിൽ ഒട്ടും ബലമില്ലാതായി. കാരണം ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടപ്പോഴത്തേക്ക് ഈ ദൈവത്തിന്റെ ബലം നഷ്ടപ്പെട്ടു എന്നാ പറയുന്നത്. ഇതും നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്. സമയത്തിന്റെ പരിധിമീതിയോട് ഞാൻ ഒന്നും കൂടുതൽ സമയം കളയുന്നില്ല. ഒരു വ്യക്തിയിൽ ദൈവം ഇല്ലാതാകുമ്പോഴ് എത്ര വലിയ ഔന്നത്യത്തിലും എത്ര വലിയ ആൾബലം ഉണ്ടെന്ന് പറഞ്ഞാലും ആ വ്യക്തിയിൽ ദൈവം ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരാജയമാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ അടിസ്ഥാന ഇത് പണക്കാരുമായി ചിന്തിക്കേണ്ടതാണ്. അവരിലൊട്ടും കാരണം താനിപ്പോഴും രാജാവാ ഈ പറയുന്ന അവരെ പറഞ്ഞപ്പോൾ അവൻ വളരെ ഹൈറ്റ് ഉള്ള ആളാണ് പറഞ്ഞത്. ഇസ്രായേൽ ഒരു മനുഷ്യനാണ് അവന്റെ എല്ലാവരുടെ തോളത്തേക്കാളാണ് പറഞ്ഞത്. ഇതൊക്കെ ഇപ്പോഴും ഒരു ശൗലിന് ആൾബലമുണ്ട്, അധികാരമുണ്ട്, വാളും ഒക്കെ ഉണ്ട്. പക്ഷെ അവനൊട്ട് ബലമില്ലാതായി പോയി. അവിടെ തൊട്ട് നാട് പറയുന്നുണ്ട് ഭക്ഷണം കഴിച്ചൊരു താമസം. പക്ഷെ അതൊന്നുമല്ല, ഭക്ഷണത്തിന്റെ അഭാവം കൊണ്ടൊന്നുമല്ല. ഒരു ദിവസമൊക്കെ ഭക്ഷണം കഴിക്കാതിരിക്കാനാണ് പ്രയാസം. പക്ഷേ ഭക്ഷണത്തിനല്ല, ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുമ്പോഴത്തേക്ക് അവന്റെ സ്ഥലം ഇല്ലാതാകാൻ തളർന്ന് വീടുന്നാണ് പറയുന്നത്. അപ്പോൾ ആ സ്ത്രീ വിചാരിച്ച് ഭക്ഷണത്തിന്റെ അഭാവം കൊണ്ടാണ് അവള് പിന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ആദ്യം ഈ ഭക്ഷണം അവൾ വ്യക്തമാണല്ലോ അവിടെ, കാരണം ഭക്ഷണം കൊടുക്കാനായിട്ട് അവൾ പറയുമ്പോഴും അവര് കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഭക്ഷണം മൂലമാണ് ബലം നഷ്ടപ്പെട്ടതെങ്കിൽ അവൻ ഭക്ഷണം കഴിക്കുക വേണ്ടത്. പക്ഷെ ഭക്ഷണം വേണ്ട എന്ന് പറയുകയാണ് ചൗരി ചെയ്യുന്നത്, കാരണം അവൻ ഉള്ളിന്റെ കഴുത്തിൽ അവൾ പറഞ്ഞിട്ടുണ്ടറിയാം. അത്രമാത്രം ഭയവും പിന്നെ എല്ലാം കൂടെ വ്യാകുലതയൊക്കെ ആയപ്പോഴത്തേക്ക്, വ്യസനങ്ങളായപ്പോഴത്തേക്ക് ഈ ചൗലിന്റെ ശരീരത്തിന്റെ ബലം, ആത്മാവിന്റെ ബലം ഒക്കെ നഷ്ടപ്പെട്ടു. പിന്നെ അവര് വളരെ നിർബന്ധിച്ചുകൊണ്ട് ഈ ചൗലിനെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചൗല് അവിടെ നിന്നും പിന്നെ തിരിച്ചു വരുന്നതിന്റെ രാത്രിയിൽ തന്നെ അവന്റെ ദേശത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ 28-ാം അധ്യായം വളരെ കാര്യമായിട്ട് വായിക്കേണ്ട, പഠിക്കേണ്ട ഒരു ഭാഗമാണ്. സ്ത്രീ സഭയുമായിട്ട് ബന്ധപ്പെട്ട വിശ്വാസങ്ങളാണെങ്കിലും പ്രാധാന്യം അറിയിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ 29-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഇസ്രയേലുമായി യുദ്ധം ചെയ്യുവാൻ പോയ ഫിലിസ്ത്യ സൈന്യത്തോട് ദാവീദും പുറപ്പെടുന്നു. എന്നാൽ ഫിലിസ്ത്യ പ്രഭുക്കുമാർ അതിനെ സമ്മതിക്കുന്നില്ല. ദാവീദിന്റെ വിശ്വസ്തയെ പ്രശംസിച്ചുകൊണ്ട് ആകീ അവനെ മടക്കി അയക്കും. രണ്ട് മൂന്ന് കാര്യങ്ങൾ 29-ാം അധ്യായത്തിൽ നമ്മൾ നേരത്തെ കണ്ടല്ലോ. ഈ പിന്നെ ഫിലിസ്ത്യരിലെ ഒരു പട്ടണമായ ആഖീശ് രാജാവ് പിന്നെ ശൗൽ ദാവീദിനെ ഇസ്രായേലിനെ പരാജയപ്പെടുത്തുകൊണ്ട് കോർണം ഒരു സഹായത്തിന് വേണ്ടി വിളിക്കുന്നുണ്ട്. പക്ഷെ വിളിക്കാൻ നേരത്ത് ദാവീദ് പോകുന്നുമുണ്ട്, അങ്ങനെ കാരണം തന്നെ സഹായിച്ചവരെ സഹായിക്കാനായിട്ട്. പക്ഷെ പോകുന്ന വഴിക്കാണ് ഈ ഫിലിസ്ത്യ പ്രമുഖന്മാർ ഈ ദാവീദിനെ തിരിച്ചറിയുന്നുണ്ട്. തിരിച്ചറിയുമ്പോഴത്തേക്ക് അവർ വന്ന് പറയുന്നുണ്ട്, ഈ ഇദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഈ ആഖീശിനോട് നീ എന്ത് മണ്ടത്തരാ കാണിക്കുന്നത്, നിന്റെ കൂടെ വരുന്ന ആരാന്ന് ചോദിച്ചു. അത് ദാവീദാണ്. പിന്നെ നീ എന്താ ഓർത്തോണ്ടേ ദാവീദിനെ നിന്റെ കൂടെ കൊണ്ടുവന്നത്, കാരണം ഇവൻ ഇസ്രായേലിന്റെ രാജാവായ ശൗലിന്റെ സേനാധിപനവന്. കാര്യം അവർ ഒളിച്ചിട്ട് നടക്കുന്നുണ്ടെങ്കിൽ തന്നെയും പിന്നെ അവൻ ഇസ്രായേലിനാ, അവനെ നീ കൊണ്ട് അവൻ എബ്രായനാ, അവനെ നീ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവൻ തിരിച്ചു കൊത്തും. അവൻ ഈ ആളുകളെ മുഴുവൻ കൊല്ലിക്കാനാണോ നീ ഇവനെ കൊണ്ടുവന്നത്. ഉടനെ ഈ ആശിച്ച് പറയുന്നുള്ളൂ, നീ വിചാരിക്കുന്ന പോലല്ല, അവൻ പറയാൻ എന്റെ കൂടെ ഉണ്ട്, അവൻ ചതിയനല്ല, വഞ്ചകനല്ല, ഇത്രയും സത്യസന്ധന ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അവനെ കാണുന്നത് ദൈവത്തിന്റെ മുഖം കാണുന്നത് പോലാണ് ഞാൻ അവനെ കാണുന്നത്. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയും, ഞാൻ ദൈവദൂതനെ കാണുന്നത് പോലാണ്. നോക്കണം, ഒരു അന്യജാതിക്കാരൻ ദൈവത്തിന്റെ മനുഷ്യനെ കണ്ടിട്ട് പറയുന്ന ഞാൻ അവന്റെ മുഖം കാണുന്നത് ദൈവത്തിന്റെ മുഖം പോലെ കാണുന്നു. അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം ഷെന്നിട്ട് അവർ ഈ പ്രഭുക്കുമാർ സമ്മതിക്കുന്നില്ല. അവർ നിർബന്ധിക്കുമ്പോൾ ഈ ആഫീസ് ദാവീദിനോട് പറയുന്നത്, നീ എന്നോട് ക്ഷമിക്കണം, ഞാൻ നിന്നെ പരിപൂർണ്ണ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേങ്കിലും എന്റെ കൂടെയുള്ള ഈ ദേശീയ പ്രഭുക്കന്മാർ പറയുമ്പോഴേ എനിക്കത് കേൾക്കാതിരിക്കാൻ ഒക്കത്തില്ല, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. കാരണം ഈ ആഫീസിന്റെ കൂടെ ഇസ്രായേലിൽ പാളയം ഇറങ്ങിയിരുന്നു. അവരോട് പറഞ്ഞു, നീ തിരിച്ച് എന്റെ ദേശമായ നനച്ചിൽ നനക്ക് ഞാൻ ഈ ദേശത്തേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞ് ഈ ദാവീദ് രാജാവിനെ പിന്നെ ക്ഷമാപൂർവ്വം ഈ ആഖീശ് രാജാവ് തിരിച്ച് തിരിച്ചയക്കുകയാണ്. അങ്ങനെ ദാവീദ് തിരിച്ച് ഫിലിസ്ത്യ ദേശത്തേക്ക് പോകുന്നു. 29-ാം അധ്യായം അത്രയേ ഉള്ളൂ. ഒരു 30-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അമാലേക്കരെ സിദ്ധാംഗനെ നശിപ്പിക്കുന്നു. ദൈവത്തിന് ആശ്രയിച്ചുകൊണ്ട് ദാവീദ് അവരെ എത്തിച്ചോട്ടുന്നു. തന്റെ രണ്ട് ഭാര്യമാരെയും കൊള്ള മുഖം ദാവീദ് വീണ്ടുപോയി. 30-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നതാണ് ദാവീദും അവന്റെ ആളുകളും 3-ാം ദിവസം ശിഗ്ലാഗിലെത്തി. ശിഗ്ലാഗിലെത്തിയപ്പോൾ അമാലേക്കർ തെക്കേ ദേശവും ശിഗ്ലാഗും ആക്രമിച്ച് ശിഗ്ലാഗിനെ ജയിച്ച് അതിനെ തീ വെച്ചു കളഞ്ഞു. ഫിലിസ്ത്യ പോലെ തന്നെ അമാലേക്കർ എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഈ ശിഗ്ലാഗ് മുഴുവൻ നശിപ്പിച്ചു. തെക്കേ ദേശവും ശിഗ്ലാഗ് ആക്രമിച്ച് ശിഗ്ലാഗിനെ ജയിച്ച് അതിനെ തീ വെച്ചു കളഞ്ഞു. അവിടെയുള്ള വലിയവരും ചെറിയവരുമായ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് തങ്ങളുടെ വഴിക്ക് പോയതല്ലാതെ ആരെയും കൊന്നില്ല. ദാവീദും അവന്റെ ആളുകൾ പട്ടണത്തിലേക്ക് വന്നപ്പോൾ അത് തീ വെച്ച് ചുട്ടിരിക്കുന്നതും ഭാര്യമാരെയും പുത്രിപുത്രന്മാരെയും അടിമകളായി കൊണ്ടുപോയിരിക്കുന്നതും കണ്ടു. അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരവാൻ ബലമില്ലാതാകുവോളം പുറകെ കരഞ്ഞു. ഇസ്രായേൽക്കാരൻ തീ അഹിനോവും കർമ്മക്കാരൻ നാബാലിന്റെ ഭാര്യയായിരുന്ന അബീബഗയിൽ എന്നീ ദാവീദിന്റെ രണ്ട് ഭാര്യമാരെയും അവർ പിടിച്ചുകൊണ്ട് പോയിരുന്നു. ദാവീദ് ഒരു കഷ്ടത്തിലായി. ജനത്തിൽ ഓരോരുത്തരുടെ ഹൃദയം താൻ താന്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കുകൊണ്ട് അവനെ കല്ലിടണമെന്ന് ജനം പറഞ്ഞു. ദാവീദോ തന്റെ ജനമായ തന്റെ ദൈവമായ അപ്പോൾ ധൈര്യപ്പെട്ടു. ഇത് ദാവീദിന്റെ ഒരു ഭാഗമാണ് ഇവിടെ വായിക്കുന്നത്. അമാലേക്കിൽ വന്നത് എന്നുള്ള ശിഗ്ലാഗ് പിന്നെ കൊള്ളയടിച്ചു ഫിലിസ്ത്യനോട് കൊള്ള തന്നെയാണ്. അപ്പം അവിടെ ഈ ദാവീദിന്റെ ഭാര്യയും ഒക്കെ ഉണ്ട്. പിന്നെ കൊള്ളയടിച്ചിട്ട് ദാവീദിന്റെ ഭാര്യമാരെയും മക്കളും മക്കളെയും പിന്നെ ദാവീദിന്റെ കൂടെ ഉള്ള ഒരു സൈന്യം ഉണ്ടല്ലോ, അവരെ എല്ലാം കൊള്ളയടിച്ച് അടിമകളായിട്ട് കൊണ്ടുപോയി. അപ്പൊ ദാവീദ് ഈ പിന്നെ ഫിലിസ്ത്യർക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ കോവണം പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് അമാലേക്കർ എല്ലാം കൂടെ കയറുന്ന തന്റെ സ്ഥലം മുഴുവൻ കൊള്ളയടിച്ച് തന്റെ ആളുകൾ ഇസ്രായേലിനെ മുഴുവൻ പിന്നെ പിടിച്ചുകൊണ്ടുപോയി. ഇത് കണ്ടപ്പോഴത്തേക്ക് ദാവീദ് തകർന്നു പോയി. അവിടെ പറയുന്നുണ്ട്, അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരയാൻ ബലമില്ലാതാകുമ്പോൾ ഉറക്കെ കരഞ്ഞു. ഇസ്രായേൽക്കാരത്തി എന്നൊക്കെ തന്നെ കരയാൻ തക്കവണ്ണം ബലമില്ലാത്തതുപോലെ ദാവീദ് കരഞ്ഞു എന്നാണ്. കാരണം തന്റെ ഭാര്യമാരും മക്കളും തന്റെ കൂടെയുള്ള ജനങ്ങളുടെ എല്ലാം തന്റെ കൂടെ വിശ്വസിച്ചിറങ്ങി വന്ന ആളുകളുടെ ഒക്കെ ആളുകൾ നഷ്ടപ്പെട്ടു പോയപ്പോഴത്തേക്ക് ദാവീദ് തകർന്നു പോയി. ദാവീദിനെ കരയാനേ പറ്റുള്ളൂ. അപ്പം ദാവീദ് വലിയ കഷ്ടത്തിലായി. ജനത്തിൽ ഓരോരുത്തരുടെ ഹൃദയം സാധാരണ അപ്പൊ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവരുടെ ഭാര്യമാരും മക്കളും ഒക്കെ ഉണ്ട്. അവരുടെയൊക്കെ ഹൃദയം തന്റെ ഭാര്യമാരും മക്കളെ ചൊല്ലി കരഞ്ഞു. അവനെന്തെയ്യുന്നറിയാമോ, പുത്രന്മാരെ പുത്രന്മാരെ കുറിച്ച് വെസലിച്ചിരിക്കൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ആരെയാ? ദാവീദിനെയാ. കാരണം ദാവീദിന്റെ വർത്തമാനം കേട്ടിട്ട് ഇറങ്ങി തിരിച്ച ജനങ്ങളായവര്. മാത്രമല്ല ദാവീദിന്റെ വാക്കുകൾ കേട്ടുകൊണ്ടാണ് ഇസ്രായേൽ ഈ ഫിലിസ്തീനയുടെ കൂടെ നിന്നുകൊണ്ട് ഇസ്രായേലെതിരെ യുദ്ധം ചെയ്യാൻ തക്കവണ്ണം ഈ ദാവീദ് പോകുന്നത്, ഇവരെ കൊണ്ട് പോകുന്നത്. പക്ഷെ തിരിച്ചു വന്നപ്പോഴത്തേക്ക് തന്റെ കുടുംബക്കാരെയും മക്കളെയും ഭാര്യമാരെയും കൊണ്ടുവന്ന് കണ്ടപ്പോഴത്തേക്ക് ഇവർക്ക് ദാവീദിനോട് ഭയങ്കര ദേഷ്യമായി. അവന് ദാവീദിനെ കല്ലെറിയാൻ തക്കവണ്ണം പിന്നെ തീരുമാനിക്കും. ഇത് ദാവീദ് അറിഞ്ഞു. പക്ഷെ തുടർന്ന് ഒരു വാക്യം നമ്മൾ വന്ന് ചിന്തിക്കണം. ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു എന്ന് പറയുന്നത്. അവിടെ ദാവീദിന്റെ 30-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം വായിക്കുമ്പോൾ 4-ാം വാക്യത്തിൽ പറയുന്നത് കരവാൻ തലവില്ലാത്തതാണോ ദാവീദ് കരഞ്ഞു. 6-ാം വാക്യത്തിൽ പറയുന്നത് ദാവീദ് ഒരേ കഷ്ടത്തിലായി. പക്ഷേ തന്റെ കൂടെയുള്ള ആളുകളൊക്കെ പിന്നെ തന്നെ കല്ലെറിയാൻ തുടങ്ങി. അപ്പൊ ഒരു ഒരു വ്യക്തിയിലുണ്ട് നോർത്ത് നോക്കി, ദാവീദിൽ വിശ്വസിച്ചാണ് ജനങ്ങളൊക്കെ വന്നത്. അപ്പൊ ദാവീദിനുണ്ട കഷ്ടത നോർത്ത് നോക്കി, പിന്നെ തന്റെ കൂടെ വന്നവർക്ക് താൻ പോലെ ശല്യമായി, തന്റെ ഭാര്യമാര് നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, തന്റെ രാജ്യം പോയി, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ദാവീദ് കടക്കുക. ദാവീദ് കരഞ്ഞു. ദാവീദ് അതിഭീകരമായ കഷ്ടത്തിലായി. ഇതിക്കൊണ്ട് ദുരിതം ദാവീദ് വരാനില്ല. പക്ഷെ ഇത്രമാത്രം ദുരിതങ്ങളും കഷ്ടതകളും വന്നാലും അവിടെ പറയുന്ന വാക്യ ശ്രദ്ധേയമാണ്. എന്താ പറയുന്നത്? ദാവീദോ തന്റെ ദൈവമായ ഹോവിൽ ധൈര്യപ്പെട്ടു. അതാണ് ദാവീദിന്റെ ഏറ്റവും വലിയ വിജയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. എന്ത് പ്രതിസന്ധി വന്നാലും ദാവീദിനറിയാം കൈവരാത്ത ഒരു ദൈവം എന്റെ കൂടെ ഉണ്ടെന്നുള്ള ശക്തമായ ഒരു ഒരു വീക്ഷണം. അതാണ് ദാവീദ് രാജാവിൽ നമ്മൾ കാണുന്ന വിശ്വാസം എന്ന് പറയുന്നത്. കാരണം അങ്ങനെ വിശ്വസിക്കാൻ തപ്പുള്ള ദാവീദിന് കഴിയും. കാരണം ദാവീദ് ജീവിതം നന്മ ചെയ്തിട്ടുള്ളൂ. പല തെറ്റുകളൊക്കെ പിന്നീട് വരുന്നുണ്ടെങ്കിൽ തന്നെയും, കാരണം നന്മ മാത്രം ചെയ്ത നന്മ, കാരണം നന്മ ചെയ്യുന്നവർക്ക് എപ്പോഴും വിശ്വസിക്കാവുന്ന ഒരു സംഗതിയുണ്ട്. എന്താണ് ദൈവം കൂടെ? ഈ ശൗൽ രാജാവ് ഒത്തിരി ദൈവത്തിന് വിളിച്ച ആള് തന്നെയായിരുന്നു. അഭിഷിക്തനൊക്കെ കാര്യം ചെയ്യാം. പക്ഷേ ശൗൽ ഭയപ്പെട്ടു. കാരണം എന്തെന്നറിയാവോ? ഈ ഉള്ളിന്റെ ഉള്ളിൽ നന്മയില്ല. ഉള്ളിന്റെ ഉള്ളിൽ നന്മയില്ലാതെ പെടുത്താതെ ജീവനാണെങ്കിലും ദൈവം ഇല്ലാതായി. ദൈവം ഇല്ലാതായപ്പോ ശൗൽ ധൈര്യപ്പെട്ടു, ഭയപ്പെട്ടു. പക്ഷെ ഈ ദാവീദിന്റെ അത്ര വലിയ ആൾക്കാരൊന്നുമില്ല. ശൗലിനുണ്ടായ ശൗലിനെ ചുറ്റുപാട് രക്ഷിക്കാൻ ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ ദാവീദിന് ഒന്നുമില്ല. കാരണം ഇവിടെ ചുറ്റുപാടുള്ള ആളുകളും ദാവീദിനെതിരെ തന്റെ കൂടെ നിശ്ചിത്ര ആളുകളും കലറിയാൻ നിൽക്കുക. തന്റെ ഭാര്യമക്കളൊക്കെ നഷ്ടപ്പെട്ടു, ഭാര്യമാർ നഷ്ടപ്പെട്ടു പോയി. എല്ലാം നഷ്ടപ്പെടുമ്പോഴും ദാവീദിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വെട്ടം ഉണ്ടായിരുന്നു. ആ വെട്ടമാണ് സർവശക്തനായ ദൈവ സാന്നിധ്യം. അവിടെ പറയുന്നുണ്ട് ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു എന്ന് പറയുന്നത്. ആ ധൈര്യമാണ് ദാവീദിനെ ധൈര്യം ശക്തിപ്പെടുത്തുന്നത്. ദാവീദ് അഹീമേലെക്കിന്റെ മകനായ അബ്യാഥാർ പുരോഹിതനോട് പറയും. ആദ്യം ചെയ്യുന്ന അബ്യാഥാർ പുരോഹിതൻ പറയുന്നത്, യഹോവ എന്റെ അടുക്കൽ കൊണ്ടുവരിക. യഹോവ എന്ന് പറയുന്നത് ഒരു ദൈവ സാന്നിധ്യത്തെ വിളിച്ചറിയിക്കുന്ന ഒരു പുരോഹിതൻ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു സംഗതിയാണ്, ഒരു വസ്ത്രത്തിലുള്ള ഒരു സംഗതി. ഏഫോദ് ഇവിടെ എന്നെ എടുത്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അബ്യാഥാർ, ഏഫോദ് അബ്യാഥാർ എന്ന് പറയുന്നത് അഹീമേലെക്കിന്റെ മകനായ പുരോഹിതനാണ്. കാരണം നമുക്കറിയാമല്ലോ, ഈ അഹീമേലെക്കിനെ കൊല്ലുമ്പോൾ, കൂടെയുള്ള ആൾക്കാരെ കൊല്ലുമ്പോൾ ഒരു വ്യക്തി മാത്രം, ഒരു മകൻ മാത്രം, അബ്യാഥാർ മാത്രം രക്ഷപ്പെട്ടോടി ദാവീദ് അഭയം പ്രാപിക്കുന്നുണ്ട്. അപ്പൊ ദാവീദിന്റെ കൂടെ എപ്പോഴും ഈ അബ്യാഥാർ ഉണ്ട്. തന്റെ ഒളിവിടങ്ങളിലൊക്കെ ഏഫോദ് ദാവീദിനെ കൊണ്ടുവന്നു. എന്നാണ് ദാവീദ് യഹോവയോട്, ഞാൻ ഈ പരിചയം പിന്തുടരണമോ, അവനെ എത്തിപ്പിടിക്കുമോ എന്ന് ചോദിച്ചു. ദൈവത്തോട് ആലോചന കഴിക്കുന്ന ഒരു വിശ്വാസിയായ മനുഷ്യന്റെ ചിത്രമാണ് ദാവീദ് കാണുന്നത്. വേറെ ദാവീദിന് ഇതൊന്നും ചെയ്യാതെ വരെ പോകാമായിരുന്നു. പക്ഷെ ദാവീദ് അതല്ല ചെയ്തത്. ദാവീദ് അവിടെ നിന്നിട്ട് ഏഫോദ് പുരോഹിതനെ അടുക്ക വിളിച്ചുകൊണ്ട് പുരോഹിതന്റെ സാന്നിധ്യത്തില് പുരോഹിതന്റെ അവകാശം, പിന്നെ അവകാശത്തോടുകൂടി പുരോഹിത പുരോഹിതന്റെ സാന്നിധ്യത്തിലാണ് ചെയ്യുന്നത്. പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ ആലോചന കഴിക്കുകയാണ്, ഞാൻ ഈ ജാതിയെ പിന്തുടരണമോ, എന്ത് ചെയ്യണം? ഉടനെ ദൈവം തമ്പുരാന് അവിടെ അവളെ ചെയ്യുന്നതുകൊണ്ട് നീ ധൈര്യമായിട്ട് പോകും, ഞാൻ നിന്റെ കൂടെ. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ ദാവീദിന്റെ കൂടെ. പക്ഷേ ഇത്ര കുറച്ച് ആളുള്ളെങ്കിലും ദാവീദിന് അറിയാം, എന്റെ പരമോന്നതനായ ദൈവം കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ ശത്രു എത്ര വലിയതാണെങ്കിലും, അതുകൊണ്ടാണല്ലോ ദാവീദ് ഞാൻ ഈ അമാലേക്കിലുള്ള യുദ്ധത്തിൽ തോൽപ്പിച്ചതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ വായിക്കുന്നുണ്ടല്ലോ, ഞാൻ പിന്നെ മതിൽ ചാടി കടക്കും എന്ന് പറയുന്ന ഒരു ഒരു ഭാഗം വായിക്കുന്നുണ്ട്. എന്റെ ദൈവത്താൽ ഞാൻ ബലപ്പെടും, ഞാൻ മതിൽ ചാടി കടക്കും എന്നൊക്കെ പറയുന്നത് ഈ ഒരു യുദ്ധത്തിലുള്ള വിജയത്തിന്റെ ഒരു അടയാളമായിട്ടാണ് അവർ പറയുന്നത്. അപ്പം അങ്ങനെ ഒരു യുദ്ധത്തിനായിട്ട് പോകുമ്പോൾ പോകുന്ന വഴിക്ക് മിസ്രീമിനെ കാണുന്നു. ആ മിസ്രീമിന് അവിടെ വഴിയിൽ തളർന്നു കിടക്കുക. എന്നിട്ട് അവനെ വിളിച്ചിട്ട് അവന് 3 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാതെ അവൻ തളർന്നു കിടന്നു. അവർ ഭക്ഷണം കൊടുത്തു, അവനെ നല്ല പൂർണ്ണ ആരോഗ്യം വീണ്ടും കിട്ടി. അവരോട് ചോദിക്കുന്നുണ്ട് നീ ഏത് ദേശക്കാരൻ, നീ എവിടുന്ന് വന്നു, നിന്റെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുക. പറയുന്നുണ്ട് ഞാൻ അമാലേക്കിന്റെ ഭൃത്യനാണ്, ഞാൻ വരുന്ന വഴിക്ക് ഞാൻ പിന്നെ എന്റെ ക്ഷീണം കൊണ്ട് ഞാൻ താഴെ വീഴും, താഴെ വീഴപ്പോൾ എന്റെ യജമാനെ തള്ളിക്കളഞ്ഞു ഉപേക്ഷിച്ചിട്ട് പോയെന്ന് പറഞ്ഞു. ഞാൻ ഭക്ഷണം കിട്ടാതെ ഇവിടെ കടന്ന് വളഞ്ഞു പിന്നെ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ആ അമാലേക്കനായ അല്ലെങ്കിൽ അന്യ ജാതിക്കാരായ ആ മനുഷ്യന് ദാവീദ് ഭക്ഷണമൊക്കെ കൊടുത്ത് അവൻ ആരോഗ്യം പ്രാപിച്ചപ്പോഴ് അവൻ പൂർണ്ണമായിട്ട് അവന്റെ യജമാനൻ എന്ന് പറഞ്ഞാൽ അവൻ അമാലേക്കനാണ്, അവൻ തളർന്നു എന്ന് പറഞ്ഞപ്പോൾ അവന്റെ യജമാനൻ അവനെ വഴിയിൽ ഉപേക്ഷിച്ച് കളഞ്ഞേച്ചു പോയി. പക്ഷെ ദാവീദ് തളർന്ന ഒരു മനുഷ്യനെ കണ്ടപ്പോൾ നല്ല സബർണക്കാരനെ പോലെ എഴുന്നേറ്റ് അവന് ഭക്ഷണം കൊടുക്കുകയും അവന്റെ ആരോഗ്യ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. ഉടനെ ദാവീദ് പറയുന്നുണ്ട് ഈ ദേശത്ത് നാശമുണ്ടാക്കിയ പരീക്ഷ എന്ന് പറഞ്ഞാൽ ഈ അമാലേക്കനായ മനുഷ്യൻ എവിടെ പോയി, നീ എന്നെ കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ ആ അമാലേക്കൻ ആ വ്യക്തി പറയുന്നുണ്ട് ഞാൻ എന്നെ കാണിച്ചു തരാം, പക്ഷേ എന്റെ യജമാനന്റെ മുമ്പിലാക്കി എന്നെ ഇട്ടു കൊടുക്കരുത് കാണിച്ചു തരുന്ന പിന്നെ ഞാൻ യഹോവയാണ് നിന്നെ ഞാനത് കാണിച്ച് സാധിക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഈ മനുഷ്യന് പിന്നെ ഈ അമാലേക്കൻ ആൾക്കാർ പോയ സ്ഥലങ്ങളും മറ്റും കാണിച്ചു കൊടുത്തു. അപ്പൊ അയാൾ കാണിച്ചു കൊടുത്ത ഡയറക്ഷനിലേക്ക് ദാവീദും കൂടെയുള്ള സൈന്യാധിപന്മാരും അവിടെ ചെല്ലുകയാണ്. അവിടെ ദൈവത്തിനെ ആശ്രയിച്ചുകൊണ്ട് ഒരു വലിയ യുദ്ധമാണ് അവിടെ നടക്കുന്നത്. ദാവീദ് മുഴുവൻ ആളുകളെയും തന്റെ കൂടെയുള്ള ആളുകളെ കൊണ്ട് അമാലേക്കിനെ മുഴുവൻ പരാജയപ്പെടുത്തി അവരെ മുഴുവൻ നിഗ്രഹിച്ചു. എന്നിട്ട് തന്റെ ഭാര്യമാരെയും തന്റെ സഹപ്രവർത്തകരോട് വന്ന ആ ഭാര്യമാരെയൊക്കെ വിളിച്ചു തിരിച്ച് വളരെ സുരക്ഷിതരായിട്ട് പിന്നെ തിരിച്ച് ദേശത്തേക്ക് കൊണ്ടിരുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ദാവീദ് സിക്ലാഗിൽ വന്ന ശേഷം യഹൂദ മുഖന്മാരായ തന്റെ സ്നേഹിതന്മാർക്ക് കൊള്ളയിൽ ദശാംശം ഒരു അംശം കൊടുത്തയച്ചു. ഇത് യഹോവയുടെ ശത്രുക്കളെ കൊള്ളയിട്ടതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സമ്മാനം എന്ന് പറഞ്ഞു. ബേഥേലിലുള്ളവർക്കും തെക്കേ രാമോത്തിലുള്ളവർക്കും ഗസീലുള്ളവർക്കും അമാലുള്ളവർക്കും എല്ലാവർക്കും ദാവീദ് രാജാവ് ഇങ്ങനെ സമ്മാനം കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അങ്ങനെ ആ ഒരു യുദ്ധത്തിലെ ദാവീദ് രാജാവ് പിന്നെ തന്റെ ആ ദേശത്തുള്ള മുഴുവൻ ആൾക്കാരെയും ദാവീദ് രക്ഷപ്പെടുത്തി. 31-ാം അധ്യായം അതോടുകൂടി അവസാനിക്കുകയാണ്. 31-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഇസ്രായേലിയ സൈന്യവും തന്റെ പുത്രന്മാരും ഗിൽബോവ പർവ്വതത്തിൽ നിഹിതന്മാരായിരുന്നു എന്ന് പറഞ്ഞ ശൗലും അവന്റെ ആ യുദ്ധഭവനും. അപ്പം ഒരിടത്ത് ദാവീദ് രാജാവിന്റെ കൂടെയുള്ള ആളുകളെ യുദ്ധം ചെയ്യുമ്പോൾ ചെറിയ ആളുകളെ കൊണ്ട് വലിയ സൈന്യത്തെ ദാവീദ് പരാജയപ്പെടുത്തുന്നു. ഇവിടെ സൗലിന്റെ കൂടെ വലിയ സൈന്യം ഉണ്ടായിട്ടും ഇസ്രായേൽ ജനങ്ങൾ മുഴുവൻ പരാജയപ്പെടുകയാണ്. രണ്ട് സ്ഥലങ്ങളുണ്ട് യുദ്ധം നടക്കുന്നത്. മറ്റൊരിടത്ത് ഫിലിസ്ത്യർ ഇസ്രായേലിനെ ആക്രമിക്കുന്നു. പക്ഷെ ആ യുദ്ധത്തില് പിന്നെ ഈ സൗൽ രാജാവ് മഹാനായ രാജാവ് യുദ്ധം ചെയ്ത് പരാജയപ്പെടുന്നതാണ്. ഇത് ഈ ആശയം നമ്മൾ ചിന്തിക്കുന്ന മറ്റേ ഒരു സ്ഥലങ്ങളിലെ കാര്യം ദൈവം കൂടെയുള്ള വ്യക്തികളുടെയും ദൈവം കൂടെ ഇല്ലാത്ത വ്യക്തികളുടെയും തമ്മിലുള്ള ജീവിത പിന്നെ ജീവിതത്തിന്റെ പ്രത്യേകതയെ പറ്റിയാണ് പറയുന്നത്. എന്നാൽ ഫിലിസ്ത്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ഇസ്രായേൽ ഫിലിസ്ത്യരുടെ മുമ്പിൽ നിന്ന് ഓടി ഗിൽബോവ പർവ്വതത്തിൽ നിഹിതന്മാരായി വീണു. ഫിലിസ്ത്യർ സൗലിനെയും അവന്റെ പുത്രന്മാരെയും പിന്തുടർന്നിരുന്നു. ഫിലിസ്ത്യർ സൗലിന്റെ പുത്രന്മാരായ യോനാഥാൻ, അബീനാദാബ്, മെൽക്കിവേശ് എന്നിവരെ കൊന്നു. കാരണം യോനാഥാനെ നമുക്കറിയാമല്ലോ ദാവീദിനെ ഒരുപാട് സ്നേഹിച്ച ഒരുപാട് സഹായിച്ച സൗലിന്റെ മകനാണ് യോനാഥാൻ. പക്ഷെ സൗലും യോനാഥാനും ഒക്കെ അവിടെ യുദ്ധത്തിൽ വീണു പോവുകയാണ്. എന്നാൽ പട സൗലിന്റെ നേരെ ഏറ്റവും മുറുകി. വില്ലാളികൾ അവരിൽ ദൃഷ്ടി വെച്ചു. വില്ലാളികളാൽ അവൻ ഏറ്റവും വിഷമത്തിലായി. ശൗൽ തന്റെ ആയുധവാഹകനോട് ഈ അഗ്രചർമ്മികൾ വന്ന് എന്നെ കുത്തിക്കളയും, അവമാനിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വാൾ ഊരി എന്നെ കുത്തുകയെന്ന് പറഞ്ഞു. ആയുധവാഹകൻ ഏറ്റവും ഭയപ്പെടുകൊണ്ട് അവൻ മനസ്സായില്ല. അതുകൊണ്ട് ശൗൽ ഒരു വാൾ പിടിച്ച് അതിന്മേൽ വീണു. ശൗൽ മരിച്ചു എന്ന് അവന്റെ ആയുധവാഹകൻ കണ്ടപ്പോൾ താനും അങ്ങനെ തന്നെ തന്റെ വാളിന്മേൽ വീണ് അവനോട് കൂടെ മരിച്ചു. ഇങ്ങനെ ശൗലും അവന്റെ 3 പുത്രന്മാരും അവന്റെ ആയുധവാഹകനും അവന്റെ ആളുകളൊക്കെയും അന്ന് ഒന്നിച്ചു മരിച്ചു. ഇസ്രയേൽ ഓടിപ്പോയി. ശൗലും പുത്രന്മാരും മരിച്ചുവെന്ന താഴ്വരയുടെ അപ്പുറത്തും യോർദാൻ അക്കരയുള്ള ഇസ്രയേൽ കണ്ടപ്പോൾ അവൻ പട്ടണങ്ങളെ വെടിഞ്ഞ് ഓടിപ്പോവുകയും ഫിലിസ്ത്യർ വന്ന് അവിടെ പാർക്കുകയും ചെയ്തു. ഒരു രാജ്യത്തിലെ ഒരു രാജാവ് ജീവിതത്തിൽ സിനിമ മൂലം അല്ലെങ്കിൽ ശ്രദ്ധയില്ലാത്ത ജീവിതം മൂലം ഉണ്ടായ ഒരു ഒരു നാശമാണ് ആ ദേശത്ത് മുഴുവൻ അനുഭവിക്കേണ്ടി വന്നത് അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശൗല് ചെയ്ത പാപങ്ങൾ, ആ പാപങ്ങളുടെ പ്രതിഫലം എന്ന് പറയുന്നത് ശത്രു രാജ്യമാണ്. അതുവരെ എത്രയോ യുദ്ധങ്ങളിലാണ് കുറച്ച് ആളുകളെ കൊണ്ട് ശൗല് ഇസ്രായേലിനെ രക്ഷിക്കുകയും ഫിലിസ്ത്യയിലേക്ക് പരാജയപ്പെടുത്തിയത്. പക്ഷെ നേരെ ഇത്രയും വലിയ ജനസമൂഹം ഉണ്ടായിരുന്നിട്ടും അവിടെ രക്ഷപ്പെടാനുള്ള കോണം ശൗല് സാധിക്കുന്നില്ല. ശൗല് പിന്നെ തന്റെ മക്കളൊക്കെ മരിച്ചു. കാരണം ശൗലിനെ യുദ്ധം ചെയ്ത് ഇല്ലാതാക്കുകയാണെന്നുള്ളതാണ് ശത്രുക്കളുടെ ലക്ഷ്യം. അങ്ങനെ ശൗലിനെ അവർ വളയുകയാണ്. പക്ഷെ അവിടെ ശൗല് കാണിക്കുന്ന ഒരു ധീരതയാണ്. തന്റെ ഒരു അന്യ അഗ്രകർമ്മി എന്നെ കൊല്ലുവാൻ തക്കോളം ഞാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്റെ ആയുധവാഹകരോട് വിശ്വസ്തനായ ആയുധവാഹകരോട് പറയുന്നുണ്ട് നീ കൈതിരിക്കുന്ന വാളൂരിയനെ കൊല്ലാൻ പറയുന്നു. പക്ഷെ വിശ്വസ്തനായ ആയുധവാഹകൻ അതിന് മടി കാണിക്കുന്നു. കാരണം എന്റെ യജമാനെ ഞാൻ ഒരിക്കലും കൊല്ലുകയല്ല. ഉടനെ ആ ശൗല് വാൾ നിർത്തി അതിന്റെ മുകളിലേക്ക് വീട് ശൗല് മരിക്കുന്നു. ശൗല് മരിക്കുന്നത് കണ്ട് ആയുധവാഹകന് ദുഃഖം സഹിക്ക വയ്യാതെ ശൗലിനോട് ചേർന്ന് തന്നെ ഈ ആയുധവാഹകന് ശൗലിനോടുള്ള അഗാധമായ സ്നേഹം മൂലം അവിടെ മരണപ്പെടുകയാണ്. അങ്ങനെ ശൗലും തന്റെ മക്കളും ആയുധവാഹകരും ആ യുദ്ധത്തില് മരണപ്പെടുന്നു. മരണപ്പെട്ടപ്പോഴത്തേക്കും ദേശീയ സമൂഹം വന്ന് ഇസ്രായേലിനെ മുഴുവൻ പരാജയപ്പെട്ടു. അവിടെയുള്ള ഒളിവിൽ വന്ന ഇസ്രായേൽ ജനങ്ങളെല്ലാം പല സ്ഥലങ്ങളിലായിട്ട് ഓടിപ്പോയി. അവരെയൊക്കെ അവർ പിടിച്ച് അടിമകളാട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ഫിലിസ്ത്യർ ഇസ്രായേൽ മുഴുവൻ പിടിച്ചടക്കി അവിടെ പാർക്കുന്നു. പിറ്റേ നാൾ ഫിലിസ്ത്യർ നിഹതന്മാരുടെ വസ്ത്രം ഒരുക്കാൻ വന്നപ്പോൾ ശൗലും പുത്രന്മാരും ദിവപർവ്വതത്തിൽ വീണ് കിടക്കുന്നത് കണ്ടു. അവർ അവന്റെ തല വെട്ടി അവന്റെ ആയുധവർഗവും അഴിച്ചെടുത്ത് തങ്ങളുടെ വിഗ്രഹ ക്ഷേത്രങ്ങളിലും ജനത്തിന്റെ ഇടയിലും വർത്തമാനം അറിയിക്കേണ്ടതിന് ഫിലിസ്ത്യ ദേശത്തേക്കെല്ലാം വളയച്ചു. അവന്റെ ആയുധവർഗം അവർ അസ്തോരത്തിന്റെ ക്ഷേത്രത്തിൽ വെച്ചു. അവന്റെ ഉടൽ അവൻ ദേശാന്റെ ചുവരുമേൽ തൂക്കി. എന്നാൽ ഫിലിസ്ത്യർ ശൗലിനോട് ചെയ്തത് ഗിലയാദിലെ യാബേ നിവാസികൾ കേട്ടപ്പോൾ ശൂരന്മാരായ എല്ലാവരും പുറപ്പെട്ട് രാത്രി മുഴുവനും നടന്നു എന്നു ബേക്ഷാന്റെ ചുവരിൽ നിന്ന് ശൗലിന്റെ ശവവും അവന്റെ പുത്രന്മാരുടെ ശവങ്ങളും എടുത്ത് യാബേസിൽ കൊണ്ടുവന്ന് അവനെ അവിടെ ദഹിപ്പിച്ചു. അവരുടെ അസ്ഥികളെ അവരെടുത്ത് യാബേസിലെ വിജയവൃക്ഷത്തിന്റെ ചുവട്ടിൽ കുഴിച്ചിട്ടു 7 ദിവസം ഉപവസിച്ചു. ഇത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. കാരണം ശൗലിന്റെ ശരീരം എവിടെ കൊണ്ടുവച്ചത്? ശൗലിന്റെ ശരീരം ദൈവത്തിന്റെ അഭിഷിക്തനായ ശൗല്യം. അപ്പൊ ആ ശരീരം ദൈവത്തിന്റെ അഭിഷേകമുള്ള ശരീരമാണ്. പക്ഷെ അതുകൊണ്ട് അവർ കൊണ്ടുവച്ചത് അസേന പ്രതിഷ്ഠകളുടെ മുമ്പിൽ കൊണ്ട് വിഗ്രഹത്തിന്റെ മുന്നിൽ കൊണ്ടുവച്ചു. പക്ഷെ അത് അവിടെ ശവശരീരമാണെങ്കിൽ പോലും ഇസ്രായേലിലുള്ള മൂപ്പന്മാരും അവിടെ പറയുന്ന പ്രധാന ആത്മീയ ഗണങ്ങളൊക്കെ ചേർന്ന് അവർക്കറിയാം ഒരിക്കലും അത് അവിടെ വെക്കേണ്ടതല്ല. ശൗലിന്റെ അഭിഷേകമുള്ള ശരീരം അത് കൊണ്ട് അന്യ ദൈവങ്ങളുടെ മുമ്പിൽ കൊണ്ട് കുഴിച്ചിടേണ്ടതല്ല. അത് അവർ രാത്രിയിൽ തന്നെ ബലമായി പുറപ്പെട്ടു പോയി അവിടുന്ന് എടുത്തുകൊണ്ട് വന്ന് എവിടെ കൊണ്ട് അടക്കം ചെയ്തത്? ഏറ്റവും വിശുദ്ധമായ സ്ഥലത്തുകൊണ്ട് യാബേസിലെ ചിലവൃഷത്തിന്റെ ചുവട്ടിൽ കുഴിച്ചിട്ടു 7 ദിവസം ഉപവസിച്ചു. ഇതും നമ്മൾ വളരെ ആഴമായിട്ട് ചിന്തിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ്. കാരണം നമ്മൾ വേണമെങ്കിൽ ശവശരീരം വേണമെങ്കിൽ അവർക്ക് ഉപേക്ഷിക്കാറുണ്ട്. കാരണം മരിച്ചുപോയ രാജാവാണെ പോലും മരിച്ചുപോയുള്ള ശരീരം പിന്നെന്തിനാ? പക്ഷേ അഭിഷേകം ചെയ്യപ്പെട്ട ശരീരമാണ്. അത് അന്യ വിഗ്രഹങ്ങളുടെ മുമ്പാകെ ചെയ്യേണ്ടതല്ല. അത് 7 ദിവസം ഉപവസിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ വാങ്ങിപ്പോയ മാതാപിതാക്കളെ കർത്താവിന്റെ തിരിച്ചരിതങ്ങളെ സഹിച്ച ശരീരങ്ങളായതുകൊണ്ട് നമ്മൾ ധൂപം വെക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഉപവസിക്കുന്നതും അതുപോലെ തന്നെ പട്ടിയെ കുഴിച്ചിടുന്ന പോലെ പൊതു ശ്മശാനങ്ങളിൽ കൊണ്ട് കുഴിച്ചിടാത്തത്. ഇത് നമുക്കറിയാം, ഇത് ഭക്തി വിശ്വാസമൊക്കെ മൂത്ത് പള്ളിയും വേണ്ട പട്ടക്കാരനും വേണ്ട എന്ന് പറയുന്ന ആളുകളുടെയൊക്കെ പണ്ട പുഴയിലും ഒക്കെ മുങ്ങുന്നവരുടെ ഒക്കെ ശരീരം ഇന്ന് എവിടെ പണ്ട് കുഴിച്ചിടുന്നത്? ഇവിടെ പക്ഷേ ചില ശവക്കളൊക്കെ ആയി ക്ഷതാസിലെ കുഴിച്ചിടുന്ന നമുക്കറിയാം പൊതു ശ്മശാനങ്ങളില്ല. എന്ത് ചെയ്യാണ്? അത് അവരുടെ ഗതി എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ അന്യ ദൈവങ്ങളുടെ പല ആളുകളെ കുഴിച്ചിടുന്നവർ തമ്മിൽ കൊണ്ടിരുന്നു. പക്ഷെ ഇവിടെ അന്യ ദൈവങ്ങളുടെ മുമ്പിൽ കുഴിച്ചിടാൻ കൊണ്ടുപോയ ശരീരം അവർ ബലമായിട്ട് എടുത്തുകൊണ്ട് വന്ന് വിശുദ്ധമായിട്ട് നല്ല സ്ഥലത്ത് ഇസ്രായേലിൽ കൊണ്ടുവന്ന് നല്ല സ്ഥലത്ത് കൊണ്ട് കുഴിച്ചിട്ട് അവിടെ ഊർജിച്ച് പ്രാർത്ഥിച്ചു എന്നാ പറയുന്നത്. ശവശരീരത്തിന്റെ മുമ്പില് ഉപോസിച്ച് പ്രാർത്ഥിച്ചു എന്നാ പറയുന്നത്. അത്രമാത്രം പ്രസക്തിയുണ്ട് ആ മൃതരായ. കാരണം കർത്താവിന്റെ അഭിഷേകം കാര്യത്തിന്മകളുടെ ശിക്ഷണമൊക്കെ ലഭിച്ചു എന്നുള്ളത് ശരിയാ, പക്ഷെ ദൈവത്തിന്റെ അഭിഷിക്തനാണ് ശൗൽ എന്ന് പറയുന്നത്. അഭിഷിക്തന്റെ ശരീരം അത് അശുദ്ധിയിലേക്ക് കളയാനുള്ളതല്ല, ആ ശരീരം വിശുദ്ധമായിട്ട് തന്നെ കാത്തു സൂക്ഷിക്കേണ്ടതാണെന്നുള്ള വലിയൊരു അർത്ഥം കൂടെ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ഏതായാലും നമ്മുടെ ഇവിടെ വെച്ച് തന്നെ ഈ അധ്യായം അവസാനിക്കുകയാണ്. നിങ്ങളൊക്കെ അത് മനസ്സിലാക്കി എന്നുള്ളതാണ് എന്റെ വിശ്വാസം. അത് ഈ ഭാഗം കൂടുതൽ ഞാൻ കൂടുതലൊന്നും ഒരു വാക്യം പഠിക്കുക അതിൽ നിന്ന് സമ്മാനം നേടുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് വളരെ ആഴമായിട്ട് ചിന്തിക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ ഈ അധ്യായത്തിലുണ്ട്. അതുകൊണ്ടാണ് ഒരു വിശദമായിട്ട് ഞാനത് അത് പഠിക്കാനും പ്രധാന ഭാഗം പ്രസക്തമായ ഭാഗം വിശദമായിട്ട് പഠിപ്പിക്കാൻ തക്കവണ്ണം അല്ലെങ്കിൽ പഠിക്കാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹം കാണിച്ചത്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ കുറ്റാംശമൊന്നും ഇതിനകത്ത് നിന്ന് എഴുതിത്തരാനായിട്ട് കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ ഇത് വായിച്ച് അതിനകത്ത് നിന്ന് പ്രസക്തമായ ഭാഗങ്ങൾ എഴുതിയെടുത്തത് പഠിക്കണം എന്നുള്ള കാര്യം ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഈ അധ്യായം വളരെ ആഴമായി ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്. ഏതായാലും ഇത്ര ആളുകളൊക്കെയും ഇതിൽ സ്ഥിരമായിട്ട് സംബന്ധിച്ചുള്ളതിലേക്ക് സന്തോഷമുണ്ട്. ഈ ശമൽ പ്രവാചകൻ എന്ന പുസ്തകം ഇവിടെ പര്യവസാനിക്കുകയാണ്. കൂടുതൽ ഈ കാര്യങ്ങളൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിലേക്ക് കൂടുതൽ പ്രവേശിക്കാൻ തക്കോണം. ദൈവം ഇടയാക്കട്ടെ. ഇതിൽ സംബന്ധിച്ച് എല്ലാവരോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെ പി സി വളച്ചനെ ക്ലാസ് എടുക്കുന്നതാണ്. ആ ക്ലാസ്സിൽ അത് വീണ്ടും തുറന്നുകൊണ്ട് പോകുന്നു. ആ ക്ലാസ്സിൽ സംബന്ധിക്കാൻ തക്കോണം. പ്രത്യേകമായിട്ട് എല്ലാവരും ഒരുങ്ങി അത് പ്രയോജനപ്പെടുത്തണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. വിജി എന്തെങ്കിലും പറയാനുണ്ടോ പ്രത്യേകിച്ച്?
പിന്നെ നാളെ ക്ലാസ് ഉണ്ടെന്നുള്ള കാര്യം അച്ഛൻ ഓർപ്പിച്ചല്ലോ, അത് മാത്രം.
ഓക്കെ. അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ പറയുന്നത്, നമ്മുടെ ആ വിവാഹത്തിന്റെ വെബ്സൈറ്റ് നമ്മൾ ചെയ്തെങ്കിലും ഇതുവരെ ഒന്നും അധികം വേറെയൊന്നും വന്നിട്ടില്ല. നിങ്ങൾ ദയവായിട്ട് ആരുടെയെങ്കിലും ഒക്കെ കല്യാണം കഴിക്കാൻ പറയാനുള്ള ആളുകളുണ്ടെങ്കിൽ അവരുടെ അനുവാദത്തോട് അവരുടെ ബയോഡേറ്റയും പ്രൊഫൈലും ഒക്കെ തരണം, പിക്ചറും ഒക്കെ തരുവാണെങ്കിൽ നമുക്ക് അതിവിടെ അത് പ്രയോജനപ്പെടുത്തണം എന്നുള്ള കാര്യം ഞാൻ ഇതോടെ ഓർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ശുദ്ധുള്ള ഭവ ശുദ്ധുള്ള നാമത്തെ കാപ്പുള്ളണമേ, വിഷ്ണുനാമത്ര ജയവളശ്ശേരി ഞങ്ങളെ വർപ്പുള്ളണമേ, ശുദ്ധുള്ള ഭവ ശുദ്ധുള്ള കുടുംബങ്ങളെ ശ്രമിക്കാമേ, ദൈവത്തെ കാലത്തിൽ നേരെ സമയത്തിലും എന്റെ ദൈവത്തിന്റെ കൃതിയും കഴിഞ്ഞ് ഞങ്ങളെ മറച്ചുകൊള്ളണമേ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രൻ തമ്പുരാന്റെ കൃതിയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധമാവാം. തമ്പുരാനെ ഞങ്ങൾ എല്ലാവരുടെ മേലും ഞങ്ങളുടെ എല്ലാ കൂട്ടായ പ്രവർത്തനങ്ങളിലും പ്രത്യേകിച്ച് മർദ്ദമായ സമയത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അതിനുവേണ്ടി അല്പമായ അധികമായോ സഹായിക്കുകയും നൃത്തം കൊടുക്കുകയും ചെയ്യുന്ന എല്ലാവരുടെ മേലും അതിന്റെ എല്ലാ വളർച്ചകളുടെ മേലും എന്നെ ശ്രമിക്കുന്നുണ്ടായിരിക്കണമേ. നന്ദി.